പെടുമാറാകട്ടെ. കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ തിരുനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. സ്തോത്രം. നമ്മുടെ ക്ലാസുകളുടെ 6-ാമത്തെ ദിവസത്തേക്ക് കർത്താവ് നമ്മെ അനുഗ്രഹകരമായി കൂട്ടിവരിച്ചത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 5 ദിവസവും നാം ദൈവവചനത്തിൽ നിന്ന് ഒരുമിച്ച് ചിന്തിക്കുകയായിരുന്നു. പറയുന്ന ഭാഗങ്ങൾ നമുക്ക് വ്യക്തമാവുന്നത് ഞാൻ വിശ്വസിക്കട്ടെ. ഇന്ന് തുടർന്നുള്ള ഭാഗം നമുക്ക് ചിന്തിക്കാം. ചില പുതിയ മുഖങ്ങളുണ്ട്, ആവർത്തിക്കാൻ പോയാൽ അത് കൂടുതൽ സമയം അതിനുവേണ്ടി വേസ്റ്റ് ആകുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. റോമാലേഖനം നാം തുടർച്ചയായി ചിന്തിച്ചു വരികയാണ്. 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം മുതൽ 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വരെയുള്ള ഭാഗം മനുഷ്യന്റെ പാപാവസ്ഥയെ ചിത്രീകരിക്കുകയാണ്. മനുഷ്യവർഗത്തെ 4 ഗ്രൂപ്പായി തിരിച്ച് നമ്മുടെ പാപാവസ്ഥ കാര്യകാരണ സഹിതം പൗലോസ് ലീഹ വ്യക്തമാക്കുകയാണ്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ഏത് മനുഷ്യന്റെയും അഭക്തിക്കെതിരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജാതീയ ലോകത്തിന്റെ പാപാവസ്ഥ ആദ്യം ചിത്രീകരിച്ചു തുടങ്ങി. അടുത്തത്, വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറവാനില്ല. ജാതീയ ലോകത്തിന്റെ പാപാവസ്ഥയെ ചിത്രീകരിച്ചു വരുമ്പോൾ അത് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവനീതി അറിഞ്ഞിട്ടും അവ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു എന്ന് പറഞ്ഞങ്ങോട്ട് നിർത്തിയിട്ട് തൊട്ടു താഴെ ആ സമയം ഒബ്ജക്ഷനുമായി മുൻപോട്ട് വരാൻ സാധ്യതയുള്ള ഒരാളിനെ തന്റെ മനസ്സിൽ കാണുന്നത് പോലെ തന്നെ, ഞങ്ങളാരും ഇങ്ങനെയുള്ളതിനൊന്നും അംഗീകാരം കൊടുക്കുന്നവരല്ല എന്ന് പറയാൻ സാധ്യതയുള്ള ഒരാളിനെ മുമ്പിൽ കണ്ടുകൊണ്ട് പറയുക, ആട്ടെ നീ വിധിക്കുന്നവനാ, പക്ഷെ നീ വിധിക്കുന്നവനാണെങ്കിലും നീ വിധിക്കുന്നവൻ അത് തന്നെ ചെയ്യുന്നു. സ്തോത്രം. അങ്ങനെ 2-ാമത്തെ ഗ്രൂപ്പിനെ ചിത്രീകരിക്കുകയാണ്. അത് കഴിഞ്ഞ് നീയോ യഹൂദൻ എന്ന് പേർകൊണ്ടും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കിയാൽ സത്യത്തിന്റെ സ്വരൂപം ഗ്രഹിച്ചും ദൈവത്തിന് ഇഷ്ടമറിഞ്ഞും ഭേദാഭേദങ്ങളെ വിവേചിച്ചും ഒക്കെ ഇരിക്കുന്ന യഹൂദനെ, നീ ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും നീ ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്നുവെങ്കിലും നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദനും പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എന്ന് ചിത്രീകരിച്ചു. അടുത്തതായി 4-ാമത്തെ ഗ്രൂപ്പിനെ ചിത്രീകരിക്കുക. 4-ാമത്തെ ഗ്രൂപ്പിൽ സകല മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടി പറയുക, ആർക്കും ദൈവത്തിൽ പ്രതിവാദം പറയുവാൻ ഇല്ല, എല്ലാ വായും അടഞ്ഞ് സകല ജഡവും ശിക്ഷായോഗ്യരായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ഉപസംഹരിക്കുക. ആ ഭാഗം അവിടെ തിരികെ നമ്മൾ ആ ഭാഗം വരെ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ഒരു കാര്യം ഇവിടെ ശ്രദ്ധേയമായിട്ടുണ്ട്. 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം മുതൽ 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വരെയുള്ള ദീർഘമായ ഭാഗത്ത് മനുഷ്യന്റെ പാപാവസ്ഥയെ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് പൗലോസ് ലീഹായെ പ്രേരിപ്പിക്കുക. സുദീർഘമായ കാര്യം താരതമ്യേന ചെറുതായ ഈ ലേഖനത്തിൽ സുദീർഘമായ ഒരു ഭാഗം തന്നെ പാപാവസ്ഥയുടെ ചിത്രീകരണത്തിന് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം പാപാവസ്ഥയെക്കുറിച്ച് വ്യക്തമായി ഉത്ബോധം വരാത്ത ഒരാളിന് വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് തിരിയുവാൻ കഴിയുകയില്ല. താൻ എത്ര ബലഹീനനാണെന്നും നിസ്സഹായനാണെന്നും താൻ എത്രമാത്രം ദൈവസ്ഥാനിൽ കുറ്റക്കാരനാണെന്നുമുള്ളത് വ്യക്തമായി ബോധ്യപ്പെടാത്ത ഒരാളിന് വിനയപൂർവ്വം ദൈവകൃപയിൽ ആശ്രയിക്കുവാനും വിശ്വാസത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കുവാനും കഴിയുകയില്ല. ആർക്കും ദൈവസ്ഥാനിൽ ഒരു ന്യായീകരണം പറയാനുള്ള ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതിമാനില്ല എന്നുള്ളത് അവിടെ തെളിയിച്ചിരിക്കുക. ഒരു ചിന്തകൻ അതിന് പറഞ്ഞിരിക്കുന്നത്, ഒരു ജഡവും ഇല്ലെന്ന് പറഞ്ഞാൽ കന്യകയായ അല്ലെങ്കിൽ കന്യകയായിരുന്ന മറിയ പോലും അതിൽ ആ കൂട്ടത്തിൽ നിന്ന് ഒഴിവുള്ളവൾ അല്ല. സ്തോത്രം. പറയുമ്പോൾ ദേഷ്യം വരരുത്, ചുമ്മാ അങ്ങ് പറഞ്ഞതല്ല. കന്യകയായിരുന്ന മറിയയും തനിക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട് എന്നുള്ളതും രക്ഷകനിൽ ആശ്രയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് വായിച്ചേക്കാം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 46-ും 47-ും വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ.
അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ള കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായി ദൈവത്തെ ഉല്ലസിക്കുന്നു, അവൻ തന്റെ നാസിയുടെ താഴ്ച കടാക്ഷിക്കുന്നു.
നോക്കണേ നോക്കണേ, എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അപ്പോൾ മറിയയും കർത്താവിനെ എങ്ങനെ കണ്ടു? രക്ഷിതാവായി, രക്ഷകനായി കണ്ടു. തനിക്കും ഒരു രക്ഷകനെ കൊണ്ട് ആവശ്യമുണ്ടെന്നുള്ളത് കന്യകയായിരുന്ന മറിയയ്ക്ക് പോലും വ്യക്തമായി അറിയാമായിരുന്നു. അവളും ഞാൻ രക്ഷകനെ കൊണ്ട് ആവശ്യമില്ലാത്ത നീതിമതിയാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. സ്തോത്രം. പിന്നെ ആരെങ്കിലും ഉണ്ടോ? ഈ കാലഘട്ടത്തിലെടുത്താൽ വേറെ ആർക്കും ഞാൻ ആ കൂട്ടത്തിലുള്ളവനല്ല, പാപിയല്ല എന്ന് പറയുവാൻ യാതൊരു പഴുതുമില്ല. അത്രമാത്രം സ്തോത്രം. സകല മനുഷ്യരും പാപത്തിൽ നഷ്ടപ്പെട്ടവരാണ്. ഇനി 21-ാമത്തെ വാക്യത്തിൽ ഇപ്പോഴോ എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് ലീഹ നമ്മുടെ ശ്രദ്ധ മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചുവിടുക. 21-ാം വാക്യം, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. സ്തോത്രം. നോക്കണേ, ദൈവത്തിന്റെ നീതി വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ആദ്യത്തെ ആ വാക്ക് ഇപ്പോഴോ എന്ന് പറയുമ്പോൾ തന്നെ അതുവരെ പറഞ്ഞതിൽ നിന്നുള്ള ഒരു വ്യത്യാസമുണ്ട്. സ്തോത്രം. ഇപ്പോഴോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ യുഗത്തിന്റെ പിറവി പൗലോസ് അവിടെ വെളിപ്പെടുത്തുകയാണ്. ഒരു പുതിയ യുഗം അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുക. യുക്തിയുക്തമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു വരുന്നതിൽ അടുത്ത ഒരു പടി അവതരിപ്പിക്കുകയാണ് പൗലോസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കാര്യകാരണ സഹിതം യുക്തിയുക്തമായി കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ചു വരിക. അതിനടുത്ത പടിയിലേക്ക് വരുമ്പോൾ ഇപ്പോഴോ എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം, ഒരു പുതിയ യുഗത്തിന്റെ ആരംഭം അവിടെ സൂചിപ്പിക്കപ്പെടുകയാണ്. ഇവിടെ ഒരു ചെറിയ കാര്യം കൂടി ഒന്ന് ചേർത്ത് പറഞ്ഞോട്ടെ. നിങ്ങൾ റോമാലേഖനം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് യുക്തിയുക്തമായി പടി പടിയായി ലളിതവും വ്യക്തവുമായി കാര്യകാരണ സഹിതം പൗലോസ് ലീഹ തന്റെ സന്ദേശം വ്യക്തമാക്കുക. സുവിശേഷം പറയുന്നതിന്റെ രീതിയും അങ്ങനെ തന്നെയാണ്. യുക്തിയുക്തമായി കാര്യങ്ങളെ അവതരിപ്പിക്കുവാൻ ഒരു സുവിശേഷകന് ഉത്തരവാദിത്വമുണ്ട്. സ്തോത്രം. സുവിശേഷം യുക്തിക്ക് നിരക്കുന്നതാണ്, അത് വ്യക്തമാക്കപ്പെടാവുന്നതാണ്. നാം ദൈവവചനത്തിൽ ആവർത്തിച്ച് വായിക്കുന്നുണ്ട്, അപ്പോസ്തലന്മാർ സിനഗോഗുകളിൽ ചെന്ന് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കാര്യകാരണ സഹിതം കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളത് നമുക്ക് തിരിയെടുത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പ്രവർത്തക പുസ്തകത്തിൽ അപ്പോസ്തലന്മാർ പ്രവർത്തിച്ച രീതിയെക്കുറിച്ച് പരിശുദ്ധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ചില ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധേയമാണ്. അതിന് 18-ാമത്തെ അധ്യായം നടത്തിയ പ്രവർത്തക പുസ്തകം ഇനി പറയുന്ന കാര്യം എന്താണെന്നൊന്ന് വ്യക്തമാക്കാൻ 18-ാം അധ്യായം 4-ാമത്തെ വാക്യം കൊണ്ട് വായിച്ച്, എന്നാൽ കണ്ടോ, എന്നാൽ ശബത്തു തോറും അവൻ പള്ളിയിൽ സംവാദിച്ച് യഹൂദന്മാരെ യവനന്മാരെ സമ്മതിപ്പിച്ചു. രണ്ട് ക്രിയാപദങ്ങൾ, സംവാദിച്ച് സമ്മതിപ്പിച്ചു. 19-ാം അധ്യായം 8-ാമത്തെ വാക്യം, പിന്നെ സംവാദിച്ചും സമ്മതിപ്പിച്ചും കണ്ട. 18:28 കേട്ടോ, കണ്ടോ, യേശു തന്നെ ക്രിസ്തു എന്ന തിരുവെഴുത്തുകളാൽ തെളിയിച്ചു. കണ്ടോ, കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി കൊടുത്തു. 28-ാം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഞാൻ വായിക്കാം, ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവന്റെ പാർപ്പിടത്തിൽ അവന്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞ് മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. ഒരു പകൽ മുഴുവൻ വിശദീകരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടും ഒട്ടും അതിന് മീൻസ് അശ്രദ്ധ കാണിക്കാതെ, അത് വൃഥാ അധ്വാനമാണെന്ന് ചിന്തിക്കാതെ രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും. സ്തോത്രം. നോക്കണേ, അത്ര വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുക. ഒരു സുവിശേഷകനുള്ള ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ഇവാഞ്ചലിക്കൽ സർക്കിൾസിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളിൽ പറയുന്ന ഒരു വാക്കുണ്ട്, അൺറീച്ച്ഡ് മില്യൺസ്. നമുക്കറിയാമല്ലോ ഫണ്ട് റേസിങ്ങിനൊക്കെ ആളുകൾ സംഘടനകളൊക്കെ പറയുമ്പോൾ ദി അൺറീച്ച് മില്യൻസ് ഓഫ് ദ വേൾഡ് ജെന്റൈൽ വേൾഡ് എന്നൊക്കെ പറയും. ഈ അൺറീച്ച്ഡ് മില്യൻസ് എന്നൊക്കെ പറയുമ്പോൾ അതിന് ഈ അൺറീച്ച്ഡ് എന്നുള്ളതിന് എന്നതാ നിർവചനം? ഒരിക്കൽ പോലും യേശു എന്ന പേര് കേട്ടിട്ടില്ലാത്തവരുണ്ട്, ശരി സമ്മതിച്ചു അങ്ങനെയുള്ളവരുമുണ്ട്. ഒരിക്കൽ പോലും യേശു എന്ന പേര് കേട്ടിട്ടില്ലാത്ത ഒരാൾ യേശു എന്ന പേര് അവനെ ഒന്ന് കേൾപ്പിച്ചു എന്നുള്ളത് കൊണ്ടൊന്നും അവൻ റീച്ച്ഡ് ആകുന്നില്ല. അവന് മനസ്സിലാകുന്നത് പോലെ അവന്റെ നിലവാരത്തിൽ അവന് ഗ്രഹിക്കാൻ കഴിയുന്നത് പോലെ അവന്റെ പാപാവസ്ഥയും സ്വയം നീരീകരിക്കപ്പെടുവാൻ അവന് കഴിവില്ല എന്നുള്ള ആ യാഥാർത്ഥ്യവും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാമാർഗവും വ്യക്തമാക്കി കൊടുക്കുന്നില്ലെങ്കിൽ അവൻ അൺറീച്ച്ഡാണ്. ഞാന് സുവിശേഷീകരണ പ്രവർത്തനത്തിൽ സജീവമായി പങ്കാളിയായിരിക്കുന്ന ഒരു സുവിശേഷകനാണ്. ഒരുക്കപ്പെട്ട വേദികൾ മാത്രം പ്രസംഗിച്ചു നടക്കുന്നയാളല്ല. ഇങ്ങനെയുള്ള സോ കോൾഡ് അൺറീച്ച്ഡ് ആളുകളുടെ ഇടയിൽ വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിലും മലബാറിലും ഒക്കെ ഉൾപ്രദേശങ്ങളിൽ പോയി അവരോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു സുവിശേഷകനാണ്. പ്രിയപ്പെട്ടവര്, അവിടെ ചെന്നാലും അവർക്ക് പാപാവസ്ഥ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും. നമ്മൾ ഒരാളിനോട് സുവിശേഷം പറയുമ്പോൾ അവന്റെ പാപാവസ്ഥയെക്കുറിച്ച് അവർ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവന്റെ ഭൗമിക ജീവിതത്തിന്റെ കഷ്ടങ്ങൾ, ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ ദൈവം നിന്നെ സഹായിക്കും എന്ന് പറയുന്നത് കൊണ്ട് ഒരിക്കലും സുവിശേഷീകരണമാകുകയില്ല. ഇതാണ് സുവിശേഷീകരണമെങ്കിൽ ഇന്ന് സുവിശേഷീകരണത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല പരിപാടികളെയും ഒന്ന് വിലയിരുത്തിയാൽ ജനകോടികൾ ഇവിടെ വഞ്ചിക്കപ്പെടുകയാണ് നമുക്ക് മനസ്സിലാകും. സ്തോത്രം. ഒരു വൻകിട പരിപാടിയായി ആയിരക്കണക്കിനോ ചിലപ്പോൾ ലക്ഷക്കണക്കിനോ ആളുകളെ വിളിച്ചുകൂട്ടി മിനിറ്റുകൾ കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് പ്രശ്നപരിഹാരത്തിന്റെ ഒരു ഒറ്റമൂലിയായി നിത്യജീവന്റെ സന്ദേശത്തെ തരം താഴ്ത്തി ഇവിടെ അവതരിപ്പിച്ചു കഴിയുമ്പോൾ അവർ സുവിശേഷീകരിക്കപ്പെട്ടു എന്ന് ആളുകൾ അവകാശപ്പെടുന്നു. എന്നാലും യേശുവിന്റെ പേര് അവരെ കേൾപ്പിച്ചില്ലേ സ്നേഹിത, അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. യേശു എന്ന പേരെന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. യേശു എന്ന് പറഞ്ഞാൽ രക്ഷകനാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. എത്ര ലളിതമായി പറഞ്ഞു കൊടുക്കാൻ കഴിയും? എത്രയെത്ര വിധങ്ങളുണ്ട്, എത്രയെത്ര രീതികളുണ്ട്. ഒരുവൻ ദൈവ കർത്താവിന് രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമെങ്കിൽ അവൻ ഒന്നാമത് അതിന്റെ പാപാവസ്ഥയെ കുറിച്ച് ബോധ്യപ്പെടുത്തി. ഈ രക്ഷ എന്റെ വാക്കിൽ തന്നെ നിങ്ങൾ നേരത്തെ നോക്കി രാത്രി 2 മണിയായപ്പോ അടുത്ത തെരുവിൽ നിന്നൊരു നിലവിളി, അയ്യോ രക്ഷിക്കണേ 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 എന്നൊരു നിലവിളി കേട്ടാൽ നമുക്കെന്താ മനസ്സിലാവും? Somebody is in a serious dangerous situation. വളരെ ഗുരുതരമായ ഒരു അപകടത്തിൽ ഒരുവൻ അകപ്പെട്ടിരിക്കുന്നത് അന്നേരം മനസ്സിലാവും. നമ്മൾ ഓടി ഇറങ്ങി ചെല്ലുമ്പോൾ പതുക്കെ കടത്തിനെ ചാരിയിരുന്ന് വീടിയും വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനായി നിലവിളിക്കുന്നെന്ന് വിചാരിക്കുക. എന്താ ചേട്ടാ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, അതേ ഞാനൊരു സ്വപ്നം കണ്ടു, നടന്ന് ക്ഷീണിച്ച് കടത്തിനെ ഇരുന്ന ഞാനിവിടെ നിന്ന് മയങ്ങിപ്പോയി, ഞാനൊരു സ്വപ്നം കണ്ടു, ഒരു കള്ളം വന്ന് കഴുത്ത് പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചുമ്മാ ഞാനങ്ങ് നിലവിളിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ എന്താ പറയും? അവന് വട്ടാന്ന് പറയും. കൊലപാതിരായിക്ക് അടവിളി കൂട്ടി മനുഷ്യനെ കിടക്കേന്ന് വലിച്ചുപോക്കി എപ്രാളം പിടിച്ച് ആള് കൂട്ടി ഓടി വരാൻ കാരണമാകത്തക്ക പോലെ നീ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് മറ്റും നിലവിളിക്കുന്നത് വെറുതെ പറയാനുള്ള വാക്കാണോ ഇത് എന്ന് ചോദിച്ച് ചിലപ്പം ക്ഷിപ്രകോപികളാണെങ്കിൽ രണ്ട് ബുദ്ധിയും കൊടുത്തെന്ന് വരാം. കാര്യം രക്ഷിക്കുക എന്ന് പറയുന്ന വാക്ക് രക്ഷിക്കണേ എന്ന് നിലവിളിക്കണമെങ്കിൽ സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു അപകടത്തിലാണെന്ന് ബോധം വന്നവന് മാത്രമേ രക്ഷിക്കണേ എന്ന് പറയേണ്ട കാര്യമുള്ളൂ. പൗലോസ് അത്ര ചെയ്തുള്ളൂ ഒരർത്ഥത്തിൽ. അത്രയും മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെങ്കിൽ 1-ാം അധ്യായം 18-ാം വാക്യം മുതൽ 3-ാം അധ്യായം 20-ാം വാക്യം വരെയുള്ള അത്രയും സുദീർഘമായ ഭാഗം സ്തോത്രം മനുഷ്യനെ ക്ലാസിഫൈ ചെയ്ത് ഓരോരുത്തരുടെ പാപാവസ്ഥ അവന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് അവന്റെ കണ്ണ് തിരിച്ചു നോക്കാൻ അവനെ നിർബന്ധിച്ച് അത്രയും വ്യക്തമാക്കി കൊടുക്കേണ്ടി വന്നു. എന്നെ കേൾക്കുന്ന എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, വാസ്തവമായി ഈ പാപബോധമൊക്കെ വന്നതാണോ? ജീവിതം നന്നായി നടക്കാൻ വേണ്ടി, ഇവിടെ നേട്ടമുണ്ടാകാൻ വേണ്ടി ദൈവത്തെ വിളിച്ചും ഉപസിച്ചും പ്രാർത്ഥിച്ചും പാട്ടും പാടി കൂട്ടം കൂടിയൊക്കെ നടക്കുന്നേ ഉള്ളോ? എങ്കിൽ നാം നമ്മളെ തന്നെ വഞ്ചിക്കുക. നമ്മളൊരു മൂഢസ്വർഗത്തിലായി ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ അങ്ങ് ചെല്ലുമെന്ന് നമ്മൾ വൃഥാ ചിന്തിക്കുന്നെങ്കിൽ നമ്മളൊരു മൂഢസ്വർഗത്തിലാ. രക്ഷിക്കണേ രക്ഷകനേ അറിയണമെങ്കിൽ ആശ്രയിച്ചത് നിലവിളിക്കണമെങ്കിൽ സ്വയം രക്ഷപ്പെടുവാൻ കഴിയാത്ത ഒരപകടത്തിലാണെന്നുള്ള ഉൾബോധ്യം ഉണ്ടാകണം. അതുകൊണ്ട് സ്തോത്രം, മനുഷ്യന്റെ പാപാവസ്ഥ അവനെ ഓർമ്മിപ്പിക്കുവാൻ ഹല്ലേലൂയ സുവിശേഷകന്മാർ ഉത്സാഹിച്ചു കൊള്ളണം. സ്തോത്രം. പക്ഷേ ഞാൻ മുമ്പോട്ട് പോകട്ടെ, ഞാൻ പറഞ്ഞല്ലോ അതിലാരും ഒഴിവുള്ളവരല്ല. ഇപ്പോഴോ എന്ന് പറഞ്ഞ് ഒരു പുതിയ യുഗപ്പിറവി പൗലോസ്ലിഹ അവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. സ്തോത്രം. അപ്പോൾ കാര്യകാരണ സഹിതം കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. അതാണ് ഞാൻ അല്പം വിശദീകരിച്ചത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യുക്തിക്ക് നിരക്കുന്നതാ സുവിശേഷം. അറിഞ്ഞ സത്യത്തിൽ നിന്ന് ഈ ദൈവിക സത്യത്തിലേക്ക് കൊണ്ടുപോകണം. ആളുകളോട് ചോദിക്കണം, നീ വലിയ സ്വയനീതിയും കൊണ്ട് നടന്നാൽ മതിയോ? സത്യം സത്യമായി നീ നിന്നെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയെന്ന് പറയണം. ഇതാ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു, കണ്ടു കണ്ടങ്ങിയിരിക്കും മനുഷ്യനെ, കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ എന്ന് പറഞ്ഞ പോലെ നീ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇച്ചിരി വരുമ്പോ നീ ഇല്ല. ചിരഞ്ജീവിയായിരുന്ന ഒരാരും ഇവിടെ ഇല്ല. ചത്തു പോകുമ്പോ എങ്ങോട്ടാ പോകണത്? യാഥാർത്ഥ്യങ്ങളെ നീ ഒന്ന് 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 നോക്കിച്ചു. കണ്ണടച്ചു പോയാൽ ഇവിടെ പോകാനാ? ഒന്ന് ഒന്ന് കണ്ണു തുറന്നീ. ഈ സംഭവങ്ങളൊക്കെ നിന്റെ സമപ്രായക്കാരൻ അല്ലെ, നിന്റെ കൂടെ യാത്ര ചെയ്തിരുന്നവൻ, അവൻ മരിക്കുമ്പോൾ അത് ദൈവം തന്നെ ഒന്ന് തട്ടി ഉണർത്താൻ ചെയ്യുന്ന ഒരു ഉപാധിയാ. സത്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആ സത്യത്തിൽ കൊണ്ട് അവിടെ തുടങ്ങണം. മനസ്സിലാവുന്നു വിശ്വസിക്കട്ടെ. സ്തോത്രം. കാര്യ കാരണ സഹിതം പടി പടിയായി സുവിശേഷത്തിന്റെ സന്ദേശം ജനത്തിന് വ്യക്തമാക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ നാം അവരോട് നീതി പാലിക്കുന്നുള്ളൂ. സ്തോത്രം. അല്ലെങ്കിൽ മലയെ കയറി നിന്ന് പത്ത് വാക്യം വിളിച്ച് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ആ നാട് മുഴുവൻ സുവിശേഷീകരിക്കപ്പെട്ടു. ഞാൻ നല്ലൊരു മൈക്ക് മേടിച്ചിട്ടുണ്ട്. ഞാൻ മലയെ കയറി നിന്ന് നാല് വാക്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് കാര്യം കുറയ്ക്കുകയല്ല. അതും ആളുകൾ ദൈവബോധത്തിലേക്ക് വരാനൊരു ഒരു 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 ഉപാധിയാ. പത്ത് വാക്യം വിളിച്ച് പറഞ്ഞ വഴിയെ കൂടെ വാക്യം വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ആ പറയുന്ന വാക്യം ഒന്ന് ശ്രദ്ധിച്ച് ദൈവീയ ബോധത്തിലേക്ക് ഒന്ന് വരാൻ അതൊരു ഒരു പ്രേരണയാണ്. അതുകൊണ്ട് അത് അഭിനന്ദനീയമാണ്. അതിനെ ഞാൻ കുറയ്ക്കുകയല്ല. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു, അവരെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ ഒരു കാര്യം, അതുകൊണ്ട് ആ ശബ്ദം കേട്ടവരെല്ലാം സുവിശേഷീകരിക്കപ്പെട്ടു എന്ന് പറയരുതെന്നാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. രാവിലെ തുടങ്ങി സന്ധ്യ വരെ ബോധ്യം ഒരുമാറ് സുവിശേഷം വ്യക്തമാക്കി കൊടുത്തു. സ്തോത്രം. അത് ആ രീതി തന്നെയാ പൗലോസ് ഇവിടെയും തുടരുന്നത്. സ്തോത്രം. രണ്ടാം അധ്യായം മുതൽ ഡയാട്രിബേ എന്ന് പറയുന്ന ആ വാദരീതിയുടെ ചൂട് പിടിച്ചാണ് കാര്യങ്ങൾ കാര്യ കാരണ സഹിതം വ്യക്തമാക്കുന്നത്. ഒരു ചിന്തന അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പൗലോസിൽ നിന്നും പുത്രിയല്ല. കാര്യം ഇങ്ങനെ സിനഗോഗുകളിലൊക്കെ പോയി അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഒത്തിരി പേര് എഴുന്നേറ്റൊന്ന് വാദപ്രതി വാദമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വായിച്ച ഭാഗം തന്നെ ഉണ്ടല്ലോ. രാവിലെ തുടങ്ങി സന്ധ്യ വരെ കാര്യങ്ങൾ വിവരിച്ചു. മാത്രമല്ല അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. വാദവിവാദക്കാർക്കേ വാദവിവാദങ്ങളാൽ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തു എന്നൊക്കെ എഴുതിയിരിക്കുക. നമ്മൾ വായിച്ചു വാക്യങ്ങൾ. സ്തോത്രം. അങ്ങനെ താൻ വാദവിവാദങ്ങളിലൊക്കെ ഏർപ്പെട്ട് കാര്യങ്ങൾ വ്യക്തമായി വ്യക്തമാക്കി തെളിയിച്ചു കൊടുത്ത കൂട്ടത്തിൽ ആളുകളൊക്കെ ചോദിച്ച ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ആ ചോദ്യങ്ങളൊക്കെയാണ് സ്തോത്രം അദ്ദേഹം ഇവിടെ ആ സാങ്കല്പിക എതിരാളിയെ മുമ്പിൽ കണ്ടുകൊണ്ട് അവന്റെ വായിൽ നിന്ന് വരുവാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതിന് മറുപടി പറഞ്ഞ് 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഇപ്പോഴോ അത് ഈ യുഗത്തെ കാണിക്കുന്നു. ഒന്നാമത് അത് യുക്തിപരമായുള്ള അടുത്ത പടിയെ കാണിക്കുന്നു. രണ്ടാമത് ആ വാക്ക് ഇപ്പോഴോ എന്നാ പറയുന്നത്, അത് ഈ യുഗത്തെ കാണിക്കുന്നു. കുരിന്തർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം ആറാം അധ്യായം രണ്ടാം വാക്ക് നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. പ്രിയപ്പെട്ടവര്, ഈ യുഗത്തിൽ ജീവിക്കാൻ ദൈവം ഭാഗ്യം തന്ന നമ്മളെ പോലെ ഭാഗ്യവാന്മാർ അധികം പേരില്ല. സ്തോത്രം. ഒന്ന് ഓർത്തു നോക്കണേ, നമുക്ക് ഒരു ഒഴി കഴിവും ദൈവസന്നിൽ പറയുവാനില്ല. കാര്യങ്ങൾ ഇത്രയും വ്യക്തവും ലളിതവുമായി തിരിച്ചറിയത്തക്കതുപോലെ മുൻ തലമുറകൾക്കൊന്നും അത് വ്യക്തമായിരുന്നില്ല. പഴയ നിന്ന കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിലൊക്കെ ജീവിച്ചിരുന്ന ആളുകൾ സ്വയനീതിയുടെ വഴികളിൽ വല്ലവിധേനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അത്യധ്വാനം കഴിച്ചവരാ. അവർക്കൊന്നും സുവിശേഷത്തിന്റെ സത്യം ബോധ്യപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇന്ന് നമുക്ക് ലളിതമായി ഇത് ബോധ്യപ്പെടത്തക്കതുപോലെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമായിരിക്കുക. ഇത് സുപ്രസാദ കാലമാണ്, ഇത് രക്ഷാ ദിവസമാണ്. ഞാൻ ചിലപ്പം പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പൊന്നു കർത്താവേ, ഈ നൂറ്റാണ്ടിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ അവിടുന്ന് അടിയനിൽ പ്രസാദം തോന്നിയല്ലോ എന്ന് പറഞ്ഞ് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തന്ന ഈ കൃപാകാലത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. മാത്രമല്ല ഇപ്പോഴോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ വാതിൽ തുറന്നിരുന്നത് പോലെ അതുവരെയും പാപത്തിൽ ജീവിക്കുന്ന ജനസഹസ്രങ്ങളുടെ ചിത്രം കൊണ്ട് അവതരിപ്പിച്ചേച്ച് ഒരു പുതിയ വാതിൽ ഇപ്പോഴോ ഇങ്ങോട്ട് നോക്കെന്ന് പറഞ്ഞ് മനുഷ്യന്റെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് തിരിച്ചുവിടുകയാണ്. ഇരുളടഞ്ഞ സുദീർഘമായ ഒരു വലിയ തരംഗത്തിലൂടെ നടന്ന് 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 തളർന്ന് അവസാനം വരുമ്പോൾ സ്തോത്രം വലിയ പ്രകാശത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ഇപ്പോഴോ എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം ഒരു പുതിയ ആശയം അവതരിപ്പിക്കുകയാണ്. മനുഷ്യന്റെ മാത്രമല്ല സ്തോത്രത്തോട് താഴ്ത്തി വരുമ്പോൾ ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. സ്തോത്രം നോക്കണേ, ഇതില് മൂന്നാം അധ്യായം 21 മുതൽ 26 വരെയുള്ള ഭാഗത്ത് ക്രൂസിൽ നിവർത്തിച്ച ദൈവനീതിയും നീതീകരണത്തിന്റെ സുവിശേഷവുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സ്തോത്രം, ക്രൂസിൽ നിവർത്തിച്ച ദൈവനീതി, പിന്നെ നീതീകരണത്തിന്റെ സുവിശേഷം 3:21 മുതൽ 26 വരെ, 3:27 മുതൽ 31 വരെയുള്ള ഭാഗത്ത് യഹൂദന്മാരായ വിമർശകർക്കെതിരെ സുവിശേഷത്തെ ഡിഫൻഡ് ചെയ്യുകയാണ്. സ്തോത്രം, വിമർശകർ വരുന്നുണ്ട്, അവർക്കെതിരെ സുവിശേഷത്തിന്റെ ഒരു ഡിഫൻസ്, അതിന്റെ വിശദീകരണം കൊടുക്കുക. 4:1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട അബ്രഹാമിന്റെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ച് അബ്രഹാം വിശ്വാസികളുടെ പിതാവാണെന്ന് പറഞ്ഞ് സ്തോത്രം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു വന്ന കാര്യങ്ങളെ ഉദാഹരണ സഹിതം വ്യക്തമാക്കുകയാണ്. ഞാൻ മുൻപോട്ട് പോകട്ടെ. സ്തോത്രം മക്കണേ, ഇനി ഇപ്പോഴോ ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ നീതി എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിന്റെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ. രണ്ട് പ്രാവശ്യം രണ്ട് പ്രയോഗങ്ങൾ ആവർത്തിച്ചുണ്ട്. ഒന്ന് ദൈവത്തിന്റെ നീതി, പിന്നെയും ദൈവനീതി എന്നും, വിശ്വസിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിന്റെ വിശ്വാസത്താലുള്ള ദൈവനീതി. കണ്ടോ, ദൈവനീതി എന്നും വിശ്വാസത്താലുള്ള നീതി എന്നുള്ളതും ആ ഒരു വാക്യത്തിൽ രണ്ട് പ്രാവശ്യം ആവർത്തിച്ചിരിക്കുക. വിശ്വാസം, വിശ്വാസം, പിന്നെയും ദൈവത്തിന്റെ നീതി, ദൈവനീതി ആവർത്തിച്ചിരിക്കുക. ഇത് രണ്ടുമാണ് സ്തോത്രം ഏറ്റവും പ്രധാനം. വിശ്വാസത്താലുള്ള നീതീകരണം ഈ പുസ്തകത്തിന്റെ തന്നെ കേന്ദ്ര വിഷയം ഇതാ, വിശ്വാസത്താലുള്ള നീതീകരണം. സ്തോത്രം, ദൈവത്തിന്റെ നീതി എന്ന് പറയുമ്പോൾ നമ്മൾ 1:17 വാക്യത്തിൽ അല്പമായത് ചിന്തിച്ചതാണ് എങ്കിലും അല്പം കാര്യം കൂടെ ഞാനിവിടെ പറയാം. ദൈവത്തിന്റെ നീതി, ദൈവനീതി എന്ന് പറയുമ്പോൾ ഇത് രണ്ട് ആശയങ്ങളെ സൂചിപ്പിക്കുന്നില്ലേ എന്ന് ന്യായമായി നമുക്ക് ചിന്തിക്കാൻ കഴിയും. ദൈവത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ ദൈവ സ്വഭാവം, അത് ദൈവത്തിന്റെ നീതിയാണ്. ദൈവം നീതിമാന്, അത് ദൈവ സ്വഭാവമാണ്. സ്തോത്രം. രണ്ട്, ദൈവം നൽകുന്ന നീതി, വിശ്വാസത്താൽ പ്രാപിക്കുന്ന നീതി, അത് ദൈവത്തിന്റെ ദാനമാണ്. സ്തോത്രം. ഒന്ന്, ദൈവത്തിന്റെ സ്വഭാവമായ നീതി, ദൈവം നീതിമാനാണെന്ന് സുവിശേഷത്തിൽ വെളിപ്പെട്ടിരിക്കുക. അത് താഴോട്ട് വായിക്കും, വായിക്കുമ്പോൾ നമുക്ക് കൂടെ വിശദീകരിക്കാൻ കഴിയും. ദൈവം നീതിമാനാണ്, പക്ഷെ അഭക്തനെ നീതീകരിക്കുമ്പോൾ തന്നെ ദൈവമാരാ, ദൈവം നീതിമാനാണ്. അതെങ്ങനെ നീതിയാകുന്നത്? അത് യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള നീതി ആയതുകൊണ്ടാണ് ദൈവം നീതിമാനാകുന്നത്. വാക്യങ്ങളൊക്കെ ഒന്ന് 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 വായിച്ചാൽ നന്നായിരിക്കും. ആവർത്തന പുസ്തകം 25:1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നത് ഒരുപോലെ കുറ്റകരമാണെന്ന് പറഞ്ഞ കാരണം എത്ര വായിച്ചാട്ടെ. 25:1-2 വാക്യങ്ങൾ വായിച്ചോ, വായിച്ചോ, വായിച്ചോ. അനീതിമാനെ നീതീകരിക്കുകയും കുറ്റക്കാരനെ കുറ്റം വിധിക്കുകയും വേണം. കണ്ടോ, വായിച്ചോ. നോക്കണേ, കുറ്റക്കാരൻ കുറ്റക്കാരനാണെങ്കിൽ എന്ത് ചെയ്തോണം? അവനെ നിലത്ത് കിടത്തി അവന്റെ കുറ്റത്തിനനുസരിച്ച് എണ്ണി അടിപ്പിക്കണം. ഇതാ ദൈവത്തിന്റെ നീതി. കുറ്റക്കാരനെ അടിക്കണം, ശിക്ഷിക്കണം. സ്തോത്രം. ഇനി സദൃശ വാക്യങ്ങൾ 17:15 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാം, നീതിമാനെ കുറ്റം വിധിക്കുന്നവനും പിന്നെ ദുഷ്ടനെ നീതീകരിക്കുന്നവനും. ആ വായിച്ചു. രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പാ. ദൈവം പറയുക, ദുഷ്ടനെ നീതീകരിക്കുന്നതും നീതിമാനെ കുറ്റം വിധിക്കുന്നതും യഹോവയ്ക്ക് വെറുപ്പാ. പക്ഷെ ഇവിടെ ഇതാ ദൈവം ദുഷ്ടനെ നീതീകരിക്കുക, ഇതങ്ങനെ ശരിയാകും. അതുപോലെ യെശയ്യാവിന്റെ പുസ്തകം 5:23 പുറപ്പാട് ദിവസം 23:7 ഈ കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ദുഷ്ടനെ നീതീകരിക്കുന്നത് കുറ്റകരമാണ്, ദുഷ്ടനെ നീതീകരിക്കാൻ പാടില്ലെന്ന്. ദുഷ്ടനാണ് അവനെ നിരത്ത് കിടത്തി അവന്റെ കുറ്റത്തിനൊത്തവണ്ണം എണ്ണി അടിപ്പിക്കണം. ഒന്നും കുറയാൻ പാടില്ല, ഒന്നും കൂടുകയും വേണ്ട. അത്ര നീതിയാണ് ദൈവം മറ്റുള്ളവരോട് ആവശ്യപ്പെടുന്നതെങ്കിൽ ആ ദൈവം ദുഷ്ടനെ നീതീകരിക്കുമ്പോൾ, സ്തോത്രം, സൗജന്യമായി പാപിയെ നീതീകരിക്കുമ്പോൾ ദൈവം നീതിമാനായിരിക്കുന്നത് എങ്ങനെയാണ്? സ്തോത്രം, ഇവിടെ ഇതാണ് പ്രശ്നം. പക്ഷേ ആ നീതി എങ്ങനാ? ക്രിസ്തുയേശുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി ആയതുകൊണ്ടാ അത് നീതിയായിരിക്കുന്നത്. ക്രിസ്തുയേശുവിങ്കലെ വിശ്വാസത്താലുള്ള നീതി, അതുകൊണ്ടാണ് അത് നീതിയായിരിക്കുന്നത്. ദൈവത്തിന് നീതിക്കൊരു കോട്ടവുമില്ല. കാരണം ദൈവം സൗജന്യമായി കൊടുക്കുന്ന നീതി വലിയ വില കൊടുത്ത് ഒരുക്കപ്പെട്ടതാ. വലിയ വില കൊടുത്താണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ലഭിക്കുന്നത് സൗജന്യമായിട്ടാണെന്ന് മാത്രം. സ്തോത്രം. അതുകൊണ്ട് ക്രിസ്തുയേശുവിങ്കലെ വിശ്വാസത്താലുള്ള ആ ദൈവനീതി, അത് ഇനി ഈ കാര്യം ആ താഴോട്ട് ഇനി വിശദീകരിക്കുന്നത് നമുക്ക് നോക്കാം. അത് ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കും എന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണം അത് പാപത്തിന് പരിജ്ഞാനം വരുത്തുന്നതേയുള്ളൂ, നീതീകരിക്കുവാനത് ഉപയുക്തം അല്ല. ന്യായപ്രമാണം കൂടാതെ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി കൂടാതെ ദൈവനീതി വെളിപ്പെടുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഈ പാപാവസ്ഥയ്ക്ക് സാക്ഷിയാകാൻ ദീർഘമായ തിരുവചന ഭാഗങ്ങൾ പൗലോസ് അവിടെ അങ്ങോട്ട് അവതരിപ്പിക്കുകയായിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ, സ്തോത്രം. പഴയ നിയമത്തിൽ നിന്ന് 7 അടുപ്പിച്ച് അങ്ങോട്ട് ഉദ്ധരിച്ച് നമ്മൾ 3 കണ്ടു. മനുഷ്യന്റെ പാപാവസ്ഥയെ ചിത്രീകരിക്കുവാൻ വളരെ വേദഭാഗങ്ങൾ അതിന് സാക്ഷിയായി തന്നിരുത്തി. ഇവിടെ പറയുക, അതിന് മാത്രമല്ല ഈ ദൈവനീതിക്കും ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുകയാണ്. സ്തോത്രം. 2 വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാകും. മിനിമം 2 രണ്ടോ മൂന്നോ സാക്ഷി വേണം. ആവർത്തന പുസ്തകം 19:15 സ്തോത്രം, നമ്മളത് കാണുന്നുണ്ട്. ഇവിടെ ഇതാ 2 മനുഷ്യന്റെ പാപാവസ്ഥ ചിത്രീകരിക്കുവാൻ വാക്യങ്ങൾ അവതരിപ്പിച്ചതുപോലെ വിശ്വാസത്താലുള്ള ദൈവനീതിക്കും ദൈവവചനം സാക്ഷ്യമാകുന്നു, സാക്ഷി പറയുന്നു എന്ന് അദ്ദേഹം വിശദീകരിച്ചിരിക്കുക. അടുത്തത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. സ്തോത്രം. ഇത് ആവർത്തിച്ച് നമ്മൾ കണ്ടതാണ്, 1 നമ്മൾ കണ്ടതാണ്. 53 സങ്കീർത്തനത്തിന്റെ 1 ഭാഗം 14 സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ കണ്ടു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു, ഒരു വ്യത്യാസവുമില്ല. സ്തോത്രം. ഇവിടെ ഒരു ചെറിയ കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ, അത്ര ചെറുതല്ല, ഒരു പ്രധാന കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇതിൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു എന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് പൗലോസ് ആവർത്തിക്കുക. 1:2 പറഞ്ഞു. സ്തോത്രം. ദൈവം യേശു ക്രിസ്തു മുഖാന്തരം ഒരുക്കിയ രക്ഷാമാർഗത്തിന്, സ്തോത്രം, അത് പ്രവാചകന്മാർ മുഖാന്തരം മുന്നൊരുക്കിയതാണ്, മുന്നറിയിച്ചതാണെന്ന് 1:2 പൗലോസ് ശ്ലീഹ പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. അപ്പോൾ സുവിശേഷം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്താണെന്ന് അവിടെ പറഞ്ഞതാ, അതിവിടെ പിന്നെയും ആവർത്തിക്കുക. ഇനി ഇടയ്ക്കിടയ്ക്ക് അത് ആവർത്തിക്കുന്നത് കാണാം. കാരണം എന്താണെന്നറിയാമോ? സുവിശേഷം പുതിയതല്ല, പുത്തരി അല്ല. സ്തോത്രം. എല്ലാം തീർന്നപ്പോ നോക്കണേ, ന്യായപ്രമാണം പരാജയപ്പെട്ടപ്പോൾ എന്നാ നമുക്ക് ഇതൊന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞ് തട്ടിക്കൂട്ടിയതല്ല. ഗോസ്പെൽ ഈസ് നോട്ട് ആൻ ആഫ്റ്റർ തോട്ട്. സുവിശേഷം പിന്നെ ആലോചിച്ചുണ്ടാക്കിയ ഒരു കാര്യം അല്ല. സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം 2 മുമ്പ് ഞാൻ ക്ലാസ്സുകൾ എടുത്തപ്പോൾ ദൈവത്തിന്റെ അനാദി നിർണയം എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ദൈവത്തിന്റെ അനാദി നിർണയത്തിൽ പെട്ടതാണ് ഇതെല്ലാം. മനുഷ്യന്റെ പാപവും യേശു ക്രിസ്തുവിന്റെ യാഗവും വിശ്വാസത്താലുള്ള നീതീകരണവും ഇതെല്ലാം ദൈവത്തിന്റെ അനാദി നിർണയത്തിൽപ്പെട്ട കാര്യമാണ്. അനാദി എന്ന് പറയുമ്പോൾ ആദിക്കും മുമ്പ്, ആദിയിൽ ദൈവം സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചു. സ്വർഗവും ഭൂമിയും സൃഷ്ടിക്കുന്നിടത്താണ് ആദി തുടങ്ങുന്നത്. ആ ആദിക്ക് മുമ്പുള്ളതാണ് അനാദി. ഈ ആദൊന്നെങ്കിലും സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള അനാദിയിൽ തന്നെ ദൈവം നിർണയിച്ചതാണ് രക്ഷാപദ്ധതി എന്നുള്ളത് മറന്നുപോകരുത്. പ്രിയപ്പെട്ടവരെ, സുവിശേഷം ഒരു ആഫ്റ്റർ തോട്ടല്ല. ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്. സ്തോത്രം. ആത്മിക വിഷയങ്ങൾ പുതിയതാണെങ്കിൽ അത് ശരിയായിരിക്കില്ല, അത് ശരിയാണെങ്കിൽ അത് പുതിയതായിരിക്കുകയുമില്ല എന്ന്. സ്തോത്രം. കാരണം സഭയ്ക്ക് ആവശ്യം നവീകരണമല്ല. ദേഷ്യം വരെ നിങ്ങൾക്ക് ബാക്കിയുടെ കേക്ക്. സഭയ്ക്ക് ആവശ്യം പൂർവീകരണമാണ്, പൂർവീകരണമാണ്, പഴയതിലേക്കുള്ളൊരു മടങ്ങിപ്പോക്ക. സ്തോത്രം. ഒരു പുതുക്കപ്പെടലല്ല, ഒന്നും പുതുക്കുകയല്ല ആവശ്യം. പിന്നെ ആ ഒറിജിനലിലേക്കുള്ളൊരു മടങ്ങിപ്പോക്ക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു വിശ്വസിക്കട്ടെ. നമുക്കറിയാം മാർട്ടിൻ ലൂഥർ അദ്ദേഹം നവീകരണം അല്ല പറഞ്ഞത്, പൂർവീകരണമാണ് പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ? ഒരു പുതിയ കാര്യമല്ല പറഞ്ഞത്. സ്തോത്രം. പിന്നെ ആദ്യത്തെ കാര്യമായി എടുത്തു പറഞ്ഞത്, ആദ്യം എന്ത് പറഞ്ഞിരുന്നുവോ അത് പിൽക്കാലത്ത് തെറ്റിപ്പോയി. ആ തെറ്റിപ്പോയതിനെ തള്ളി ആദ്യത്തതിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു. സഭയ്ക്ക് പൂർവീകരണമാണ് ആവശ്യമെന്ന് പറയാറുണ്ട്. സ്തോത്രം. ഒരു പുതിയത് കണ്ടുപിടിക്കുകയല്ല. സുവിശേഷം പുതിയതല്ല. സുവിശേഷം അനാദിയിൽ നിർണയിക്കപ്പെട്ടതും, സ്തോത്രം, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടതും, പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞതും, യേശുക്രിസ്തു തന്റെ യാഗവരണത്താൽ സാധിച്ചതും, സ്തോത്രം, ആവർത്തിച്ച് പ്രഖ്യാപിക്കപ്പെട്ടതും, അപ്പസ്തോലന്മാർ പ്രസംഗിച്ചതും, ലേഖനങ്ങൾ വിശദീകരിക്കപ്പെട്ടതും, സ്തോത്രം, ലക്ഷോപലക്ഷങ്ങൾ സാക്ഷിയായി നിൽക്കുന്നതുമാണ്. ഇത് അന്നു മുതലേ ഉള്ളതാകട്ടോ. സ്തോത്രം. അതുകൊണ്ട് പുതിയ തരക്കൊന്നും കൊണ്ടുവന്നാൽ മനസ്സിലാകുന്നെന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. അതൊരിക്കലും ദൈവികം അല്ല. ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും വിശുദ്ധ തിരുവെഴുത്തുകളിലും സാക്ഷ്യപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത യാതൊരനുഭവവും, അതെത്ര തന്നെ ആത്മീയവർദ്ധന വരുത്തുന്നതാണെന്ന് പറഞ്ഞാലും, അതെത്ര മാത്രം ദൈവനാമത്തിന് മഹത്വം വരുത്തുന്നതാണെന്ന് പറഞ്ഞാലും, സ്തോത്രം, അത് ശരിയല്ല. പറഞ്ഞ് മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. ഇതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. സ്തോത്രം. ഇത് ഏറ്റവും പുതിയതാണ്, ഏറ്റവും പുതിയതാണ്. കർത്താവ്, ഒരു പുതിയത് ഞങ്ങൾക്ക് തരണേ. മനുഷ്യൻ ഒരു പുതുമക്കുറിയന അല്ലേ? മനുഷ്യൻ ആരാ? പുതുമക്കുറിയന. വി ഫീൽ ബോർഡ്, വി വൺ new things, innovations. പുതുക്കം, പുതുക്കം, പുതുക്കം. അത് നമ്മൾ എപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട്, പുതുക്കം, പുതുക്കം. ഈ പുതുമക്കൊതിയന്മാരായ മനുഷ്യരുടെ മുമ്പിൽ പിശാച് ആ ബലഹീനത തിരിച്ചറിഞ്ഞിട്ട് ഒത്തിരി പുതിയതൊക്കെ കൊണ്ടുവന്ന് പുതിയ ലേബർ പൊതിഞ്ഞ് ഇങ്ങോട്ട് അവതരിപ്പിക്കുമ്പോൾ മനുഷ്യനങ്ങ് വെട്ടി വിഴുങ്ങും. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. പാടില്ല. വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാൻ കേട്ടോ. സ്തോത്രം. ആട്ടെ, ഞാൻ മുൻപോട്ട് പോട്ടെ. ഒരു വ്യത്യാസവുമില്ല എന്നുള്ളത് പിന്നെയും ആവർത്തിച്ച് പറഞ്ഞിരിക്കുക. നേരത്തെ പറഞ്ഞത് തന്നെ പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു പറഞ്ഞ് വേഗം പോട്ട് പോട്ടെ. അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ നീതി എന്നൊക്കെ പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. ഹല്ലേലൂയ. സൗജന്യമായി നീതീകരിക്കപ്പെടുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴോ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ കാര്യം ഇവിടെ ദൈവകോടതിയുടെ ഒരു ചിത്രമാണ്. നേരത്തെ പോലെ തുടങ്ങിയതാണെങ്കിലും ഇവിടെ ഒന്നുകൂടി അത് വ്യക്തമാകുക. ദൈവത്തിന്റെ കോടതിയാ, ദൈവത്തിന്റെ കോടതി മുറിയാ. കോടതി മുറിയിൽ പ്രതി നിൽക്കുകയായിരുന്നു. മനുഷ്യൻ പ്രതിയോട് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു. ഒരർത്ഥത്തിൽ ഇതുവരെ അവന്റെ കുറ്റം തെളിഞ്ഞു. നമ്മൾ കണ്ടില്ലേ 3:20 എല്ലാ വായും അടഞ്ഞു, ആർക്കും ഒരു പ്രതിവാദം പറയാനില്ലാതെ വായടച്ച് മൗനമായി, കുറ്റക്കാരനെന്ന് മൗനമായി അംഗീകരിച്ചുകൊണ്ട് നിൽക്കുക. ദൈവത്തിന്റെ കോടതി മുറിയാണ്. ദൈവത്തിന്റെ കോടതിയുടെ ചിത്രത്തിൽ അതുവരെ മനുഷ്യന് ഗ്രഹിക്കാവുന്ന പൊതുനീതിയാണ് വെളിപ്പെടുത്തിയത്. ഏതാ? 3:20 വരെ പറഞ്ഞുകൊണ്ടിരുന്നത് മനുഷ്യന് മനസ്സിലാകുന്ന പൊതുനീതി. കാരണം ന്യായപ്രമാണം ഒക്കെ ആണല്ലോ അവിടെ മീൻസ് പാപാവസ്ഥ വ്യക്തമാക്കുവാനായിട്ട് എടുത്തത്. മനസാക്ഷി, പാപാവ, മീൻസ് ന്യായപ്രമാണം, ഇതൊക്കെയാണ് എടുത്തത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നതാ കാര്യം. മോറലോ, ധാർമ്മിക നിയമത്തിന് ചേർന്ന് പോകുന്നതാണ് ന്യായപ്രമാണവും. അപ്പൊ ഇത് രണ്ടും ഒരുപോലെ പോയിരുന്നു നമുക്ക് മനസ്സിലാകും. 3:20 വാക്യം വരെയുള്ള വാദഗതികളൊക്കെ നമുക്ക് മനസ്സിലാകുന്നതാ. അത് മനുഷ്യന്റെ നീതിയാ സ്തോത്രം. എന്നാൽ ഇപ്പോ പുതിയൊരു നീതി, ദൈവനീതി എന്നുള്ളതിന്റെ വിശദീകരണമാണ് ഞാൻ പറയുന്നത്. ദൈവനീതി എന്ന് പറയുമ്പോൾ ഇതുവരെ ഇല്ലാത്തതും ഒരു പുതിയതുമായ ദൈവനീതി. ഞാൻ അല്പം അതിനെ കുറിച്ച് വിശദീകരിക്കാം സ്തോത്രം. അതുവരെ മനുഷ്യന് ഗ്രഹിക്കാവുന്ന പൊതുനീതിയാണ് വെളിപ്പെടുത്തിയത്. തുടർന്ന് ദൈവത്തിന്റെ നീതിയുടെ ചിത്രമാണ് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ നീതി ദൈവ സ്വഭാവത്തിന്റെ ഘടകമാണ്. അതുപോലെ തന്നെ ദൈവ സ്വഭാവത്തിന് പിരിയാത്ത മറ്റൊരു ഘടകമാണ് സ്നേഹം സ്തോത്രം. അതിനാൽ ദൈവത്തിന്റെ നീതി മനുഷ്യരുടെ നീതിയെക്കാളും ഉന്നതമാണ്. പരസ്പര വിരുദ്ധങ്ങളെന്ന് തോന്നാവുന്ന സ്നേഹവും നീതിയും ചേർന്നുള്ളതാണ് ദൈവനീതി. മകനെ, പരസ്പര വിരുദ്ധങ്ങളാണെന്ന് തോന്നാം, സ്നേഹവും നീതിയും. 85 സങ്കീർത്തനം അതിന്റെ 10 വാക്യം വായിക്കുമ്പോൾ ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കും. അതെങ്ങനെ സാധിക്കും? ദയയും വിശ്വസ്തയും തമ്മിൽ എതിരിടുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. കാരണം ദയയും വിശ്വസ്തതയും ദൈവത്തിന്റെ ദയ, അതേസമയം ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവം തന്നോട് തന്നെ വിശ്വസ്തരായിരിക്കണം. നീതിമാനായ ദൈവം തന്റെ സ്വഭാവത്തോട് വിശ്വസ്തരായിരിക്കണം. അപ്പോൾ നീതിമാനായ ദൈവം തന്റെ സ്വഭാവത്തോട് വിശ്വസ്തരായി നീതിയിൽ മനുഷ്യനെ എതിരിട്ടാൽ, മനുഷ്യനെ അഭിമുഖീകരിച്ചാൽ, മനുഷ്യൻ അവിടെ ദയയ്ക്ക് യാതൊരു ചാൻസുമില്ല. അപ്പോൾ ദയയും ദൈവത്തിന്റെ വിശ്വസ്തതയും തമ്മിൽ എതിരിട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതിന്റെ പരസ്പര വിരുദ്ധങ്ങളാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദയയും വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കും. 2, നീതിയും സമാധാനവും തമ്മിൽ, നീതി നടത്തിയാൽ ഇവിടെ സമാധാനം മനസ്സിലായില്ലേ? പക്ഷെ നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു സ്തോത്രം. നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചപ്പോൾ കാൽവറി അനിവാര്യമായി. മനസ്സിലാവുന്നുണ്ടേ? കാൽവറി അനിവാര്യമായി. ദയ്യം വിശ്വസ്യം തമ്മിൽ എതിരേൽക്കുന്നത് കാൽവറിയിലാ. കാൽവറി ഉള്ളതുകൊണ്ടാണ് ഇത് രണ്ടും കൂടി ചേർന്ന് പോകുന്നത്. അതാണ് ദൈവത്തിന്റെ നീതി. പരസ്പര വിരുദ്ധങ്ങളെന്ന് തോന്നാവുന്നത് ഒരുമിച്ച് ചേർക്കുകയാണ് സ്തോത്രം. അതാണ് ദൈവത്തിന്റെ നീതി, ദൈവനീതി. നമുക്കറിയാമല്ലോ, സ്നേഹം മനുഷ്യന് മാത്രം അനുഭവിക്കുവാൻ കഴിയുന്നതും ദൈവം മനുഷ്യന് വേണ്ടി മാത്രം നൽകുന്നതുമായ ഒരു പ്രത്യേക പദവിയാണ് സ്നേഹം എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ഓർമ്മിപ്പിച്ചതാണ് സ്തോത്രം. അതുകൊണ്ടാണ് ഈ രക്ഷാമാർഗം മനുഷ്യന് മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ. ദൂതന്മാർക്ക് രക്ഷയില്ല. അവൻ പാപം ചെയ്തപ്പോൾ അവന് രക്ഷയുണ്ടോ? എന്താ കാര്യം? എന്താ കാര്യം? അവനോട് ദൈവത്തിന് സ്നേഹം ഇല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവനീതി എന്ന് പറയുന്നത് സ്തോത്രം വെറും നീതി മാത്രമല്ല, ആ നീതി, ദൈവമൊരുക്കിയ നീതി, ദൈവ സ്നേഹത്തിന്റെയും കൂടി ഒരു ചേർന്നുള്ള ഒരനുഭവമാണ് സ്തോത്രം. ഇത് ഞാൻ കൂടുതൽ വ്യക്തമാക്കാം. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ചേരുന്നത് സ്തോത്രം? റോമാലേഖനം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവത്തിന്റെ കോടതി മുറി നമുക്ക് കാണാം. കുറ്റപത്രം തെളിയിക്കപ്പെട്ട് പ്രതി അത് അംഗീകരിച്ച് വായടച്ചു നിൽക്കുകയാണ്. നമ്മളത് കണ്ടു. വിധി പറയേണ്ട ന്യായാധിപൻ ആ സമയം ന്യായാസനത്തിലുണ്ട്. കേട്ടെ കേട്ടെ, കുറ്റപത്രം വായിച്ചു. നമുക്കറിയാമല്ലോ കോടതി നടക്കുന്നത്. ആദ്യം കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. പ്രതിയോട് ചോദിക്കും, വല്ലതും പറയാനുണ്ടോ? ആദ്യം ന്യായവാദങ്ങളൊക്കെ ചിലപ്പോൾ നടത്തും. അപ്പോൾ സാക്ഷികളെയൊക്കെ വിസ്തരിച്ച് വിസ്തരിച്ച് വരുമ്പോൾ ഒരു ന്യായോ പറയാനില്ല. അവസാനം കുറ്റം തെളിയിച്ചു, സാക്ഷികളെയൊക്കെ അവതരിപ്പിച്ച് തെളിയിച്ചു കഴിയുമ്പോൾ ഒരു ന്യായവും പറയാനില്ല. ഇനിയും നിനക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിക്കും. ഒന്നും പറയാനില്ല, മൗനമായി നിൽക്കുക. അങ്ങനെ കുറ്റം തെളിഞ്ഞ് നിസ്സഹായനായി പ്രതിക്കൂട്ടിൽ പ്രതി മൗനമായി നിൽക്കുകയാണ്. ആ സമയം അടുത്ത് നടക്കേണ്ട എന്താണെന്നറിയാമോ? പ്രതി കുറ്റക്കാരൻ എന്ന് വിധിച്ചു കഴിഞ്ഞ് വിധി പറയുക വേണ്ടത്. പക്ഷേ വിധി പറയുന്നതിന് പകരം എന്നെ ഒന്ന് കേൾക്കണേ, ന്യായാധിപനാ ന്യായാസനത്തിൽ നിന്ന് എഴുന്നേൽക്കുക. ന്യായാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ സ്ഥാന വസ്ത്രങ്ങളൊക്കെ ഊരിവെക്കുക. ഊരിവെച്ചിട്ട് കുറ്റക്കാരനെന്ന് തെളിഞ്ഞ പ്രതിയുടെ മേൽ വിധിച്ചിരിക്കുന്ന വ്യക്തമായ വിധിക്ക് താനങ്ങ് വിധേയപ്പെടുക. ന്യായാധിപൻ ന്യായാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് പ്രതിയുടെ മേൽ വിധിക്കപ്പെട്ട ശിക്ഷയ്ക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. പ്രതിയോടുള്ളതിന്റെ ബന്ധം നിമിത്തം ഹല്ലേലൂയ. അങ്ങനെ നീതി നിവർത്തിക്കപ്പെടുന്ന ചിത്രമാണ് പൗലോസ് ലീഹ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് ഞാൻ അല്പം കൂടി മറ്റു ഭാഗങ്ങളെല്ലാം ഉപയോഗിച്ച് വിശദീകരിക്കാം. സ്തോത്രം. ഞായറാഴ്ച കുറ്റവാളിക്ക് പകരം മരിക്കുകയാണ്. കുറ്റം തെളിഞ്ഞ് ശിക്ഷയും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ആ അവസ്ഥയിൽ ന്യായാധിപന്റെ നീതിയും സ്നേഹവും സ്തോത്രം ഈ പ്രവൃത്തി മൂലം അവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. പിലാത്തോസിന്റെ വിസ്താരവേള ഒന്ന് എടുത്തു നോക്കി. അവിടെയും ആ ന്യായാധിപൻ എഴുന്നേൽക്കുന്നത് കാണാം. കേക്കണേ, യേശുക്രിസ്തു ബന്ധനസ്ഥനായി പിലാത്തോസിന്റെ അരമനയിൽ നിൽക്കുക, ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുക. പിലാത്തോസിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ വിസ്തരിക്കപ്പെട്ടപ്പോൾ പ്രതി നിരപരാധി എന്ന് തെളിഞ്ഞു. അറിയാമല്ലോ പിലാത്തോസ് ഏഴാമത്തെ റൗണ്ട് അവിസാരം കഴിഞ്ഞത്. യേശുക്രിസ്തുവിനെ 5 കോടതിയിൽ 7 റൗണ്ട് അവിസ്തരിച്ചത്. 1 ഹന്നാവിന്റെ കോടതി വിസ്തരിച്ചു, ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം കയ്യഫാവിന്റെ കോടതി വിസ്തരിച്ചു, ഒരു കുറ്റവുമില്ല. 3 സന്നദ്ധി സംഘത്തിന്റെ മുമ്പാകെ വിസ്തരിച്ചു, ഒരു കുറ്റവുമില്ല. 4 ഹേരോദ രാജാവിന്റെ മുമ്പാകെ വിസ്തരിച്ചു, ഒരു കുറ്റവുമില്ല. അടുത്തത് പിലാത്തോസ് എന്ന ഗവർണറുടെ മുമ്പാകെ വിസ്തരിച്ചു. ഇതാണ് 5 കോടതികൾ. 5 കോടതികളിൽ 7 റൗണ്ടാണ് കർത്താവിനെ വിസ്തരിച്ചത്. 4 കോടതി ഓരോ റൗണ്ട് വിസ്തരിച്ചു. സ്തോത്രം. പിലാത്തോസിന്റെ കോടതി 3 റൗണ്ട് വിസ്തരിച്ചു. ആദ്യത്തെ വിസ്താരത്തിൽ ഗലീലക്കാരനാണെന്നുള്ളത് മനസ്സിലായി. ഗലീലക്കാരനാണെന്നുള്ളത് മനസ്സിലായപ്പോൾ ഗലീലയിലെ രാജാവായ ഹെരോദാവ് യെരുശലേമിൽ വന്നിട്ടുണ്ട്, പെസഹായ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ഒരു കാര്യം ചെയ്തു, അങ്ങോട്ട് കൊണ്ടുപോയേക്കാൻ പറഞ്ഞു. ഗലീലക്കാരൻ അല്ലേ, ഗലീലയിലെ രാജാവ്, നിങ്ങളുടെ രാജാവ് വന്നിട്ടുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ 1 വിസ്താരത്തിന്റെ ഒടുവിൽ ഹെരോദാവിന്റെ അടുത്തേക്ക് പറഞ്ഞിരിക്കുക, ഹെരോദാവ് വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും കാണാഞ്ഞിട്ട് പരിഹസിച്ച് ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് കളിയാക്കി തിരിച്ചയച്ചു. 2 കൊണ്ടൊന്ന് വിസ്തരിച്ചു പിലാത്തോസ്. 2 വിസ്തരിച്ചപ്പോൾ ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ജനം ആർത്തു വിളിക്കുക, അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്കുന്നു. എന്തു ചെയ്യാൻ? മാത്രമല്ല, റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പ്രശ്നമാകുന്ന തരം കുറ്റങ്ങളാണ് ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. ഇവനൊരു രാജാവാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നുവെന്നാണ്. അപ്പൊ അധികാരത്തോട് മത്സരിക്കുന്നവൻ എന്ന് വേണമെങ്കിൽ ചക്രവർത്തി തിരുമനസ്സിന് ചിന്തിക്കാൻ കഴിയും. അവനെ വെറുതെ വിട്ടെന്ന് പറഞ്ഞാൽ ചക്രവർത്തിയോട് ഇവനും മത്സരിച്ചു. മത്സരിയെ വെറുതെ വിട്ടെന്ന് പറഞ്ഞാൽ മത്സരം കൂടി എന്നർത്ഥം. അതുകൊണ്ട് എന്തു ചെയ്യണം? തന്റെ നീതി അനുവദിക്കുന്നുമില്ല. ഒരു ചെറിയ നീതിബോധമുണ്ട്, ഇവനെ ഒന്നും ശിക്ഷിക്കാൻ അനുവദിക്കുന്നില്ല. ജനത്തെ പ്രസാദിപ്പിക്കണം. അതിനുവേണ്ടി എന്തു പറഞ്ഞു? ഞാനിവനെ അടിപ്പിച്ചു വിട്ടയക്കുമെന്ന് പറഞ്ഞ് ആ സ്ഥാനത്തേക്ക് ഏൽപ്പിച്ചു കൊടുത്തു, പടയാളുടെ കയ്യിൽ ഏൽപ്പിച്ചു. സഹോദരങ്ങളെ, ആ ഭാഗമൊക്കെ വായിക്കുമുണ്ടല്ലോ, നമ്മൾ ചുമ്മാ കൂളായിട്ട് വായിച്ചു വിടരുത്. പടയാളികൾ യേശുവിനെ ആ സ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ കൂട്ടുവാ വിട്ടുകൊണ്ട് പറയല്ലേ. എന്തു ഈ ആസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ? ആസ്ഥാനം എന്ന് പറഞ്ഞാൽ പട്ടാള ക്യാമ്പ്, പട്ടാളത്തിന്റെ ആസ്ഥാനം. നമുക്കറിയാമല്ലോ, ഇവിടെ ഒരു ചെറിയ കുറ്റത്തിന് പോലീസുകാർ വന്ന് 10 മണിയായപ്പം സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുത്തനെ പിടിച്ചോണ്ട് പോയി. വീട്ടുകാരെല്ലാം നിലവിളി, അയ്യോ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. ഇല്ലെന്നേ, ഒരു കുഴപ്പമില്ല, ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാൻ കൊണ്ടുവന്നേ ഉള്ളൂ. പെട്ടെന്ന് നാട്ടുകാരും കൂടി പോലീസിനെ പറഞ്ഞു, നോക്കത്തില്ല പറഞ്ഞു. ഒരു കുഴപ്പമില്ല, ഞങ്ങള് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു വിട്ടേക്കാമെന്ന് പറഞ്ഞ് പോലീസ് വണ്ടിയെ കെട്ടി, ജീപ്പെ കെട്ടി കൊണ്ടുപോയി. നാട്ടുകാരെല്ലാം കൂടി ചെന്നു, നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, കുറെ ആള് സംഘടിച്ച് പോലീസ് സ്റ്റേഷൻ ചെന്നപ്പം ഇവനെ കൊണ്ട്, ഇവനെ സബ് ഇൻസ്പെക്ടറും എല്ലാം കൂടെ കൂടി 3-4 തടിയാമുട്ടന്മാരായ മാല്യ അജ്ഞാന ബാഹുക്കളായ കുറെ പോലീസുകാർ ഇവനെ പിടിച്ച് അവന്റെ അവരുടെ പോലീസ് സ്റ്റേഷനെ ഉൾമുറിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് വിചാരിക്കുക. ഉൾമുറിയിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞാൽ അവനെ ശരിക്കും 3-ാം മുറിയും 4-ാം മുറിയും 7-ാം മുറിയും ഒക്കെ അവൻ്റെ അടുത്ത് പ്രയോഗിക്കും. ചിലപ്പോൾ പിറ്റേന്ന് രാവിലെ മുട്ട കുത്തി തൂങ്ങി നിൽക്കുന്നു എന്നായിരിക്കും ചിത്രം. അങ്ങനെയൊക്കെയാണല്ലോ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പോൾ പോലീസുകാര് ജനം എതിർക്കുമ്പോൾ പോലും ചോദ്യം ചെയ്യാനായി ഉരുപ്രയോഗം നടത്താൻ പോലീസ് സ്റ്റേഷനെ ഉൾമുറിയിലേക്ക് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ അകത്തൊരു കിടിലം കൊള്ളുമെങ്കിൽ ജനങ്ങളെല്ലാം കൂടി ക്രൂശിക്കെന്നും പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത, മനസ്സിലായോ, അവനെ അനുകൂലിക്കാൻ ആരോരുമില്ല. ഒരൊറ്റ ശിഷ്യൻ പോലും സഹതപിക്കാൻ കൂടില്ലാത്ത പോലെ അവന് വേണ്ടി ഒരു വാക്ക് പറയാൻ ആരോരോട് ഇല്ലാത്ത സ്ഥിതിയിൽ സ്തോത്രം. ഒരനാഥനെ പോലെയായി തീർന്ന പൊന്നു കർത്താവിനെ ഒരു പട്ടാളക്കാമന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ചിന്തിച്ചു നോക്കുക, അകത്ത് കൊണ്ടുപോയിന്ന് പെടാപ്പാട് പിടുത്തി അവനെ അടിച്ചു, അടിമുടി അടിച്ചു, മുള്ളുകൊണ്ട് കിരീടം അടഞ്ഞ് തലയിൽ വെച്ചു. ഒന്നും പെട്ടെന്ന് ചെയ്തതല്ല പട്ടാളക്കാരെ. അന്നത്തെ ഒരു ആയുധമായിരുന്നു ഈ മുള്ള. ഇന്നത്തെ പോലെ വലിയ ആയുധങ്ങളൊന്നും ഇല്ലാത്ത കാലം. റോമൻ സൈന്യം ഏതെങ്കിലും കാട്ടുപ്രദേശത്തൂടെ പോവുകയാണെങ്കിൽ അവിടെ വലിയ കട്ടാരമുള്ള കണ്ടാൽ അവർ അത് വെട്ടിയെടുക്കും. അത് വെട്ടിയെടുത്ത് അവരെ അതിലൊക്കെ ചില കെമിക്കൽസ് തേച്ച് പിടിപ്പിച്ച് ഉണക്കും. ഉണക്കിക്കഴിഞ്ഞാൽ ഇത് നല്ല ഇരുമ്പ് പോലെയും ബലമുള്ളതാവും. ഇത് ചുരുളികളാക്കി ഇവരെ സൂക്ഷിക്കും. ഇത് ഒരായുധമായി ഇവർ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ വചനത്തിലും കാണുന്നുണ്ട്, മുള്ളുകൊണ്ട് അവരുടെ ദേഹമെല്ലാം തല്ലിക്കീറിയെന്ന്. തോറ്റ ജനത്തെ മുള്ളുകൊണ്ട് ഉപദ്രവിക്കും, മുള്ളുകൊണ്ട് പീഡിപ്പിക്കുമായിരുന്നു. അതൊക്കെ അന്നത്തെ സാധാരണ കാര്യമാണ്. ഈ കട്ടാരമുള്ള ഈ മുള്ളുകൊണ്ട് ഒരു കിരീടം ഉണ്ടാക്കി അവന്റെ തലയിൽ വെച്ച് അടിച്ച് താഴ്ത്തി. ആ രംഗമൊന്നും ചിന്തിക്കാൻ പോലും മേല. അടിമുടി അടിച്ച് നിസ്സഹായനെ പോലെയാക്കി. തന്നെ അല്ല, ജനത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ആ നിസ്സഹായത കണ്ടിട്ട് അങ്ങ് പൊക്കോട്ടെ, ഇനി എന്നെ കൊല്ലാനാ എന്ന് വിചാരിക്കും എന്ന് അവർ സമ്മതിക്കും എന്ന് വിചാരിച്ച് അത്ര ദയനീയമായിട്ട് അവതരിപ്പിച്ചത് സ്തോത്രം. അങ്ങനെ പീലാത്തോസിന് മുമ്പിലെ രണ്ടാമത്തെ വിസ്താരത്തിന്റെ ഒടുവിലാണ് അടിപ്പിച്ചത്. അത് കഴിഞ്ഞ് ഇവനെ കൊണ്ടുവന്നു ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് പീലാത്തോസ് യേശുവിനെ ജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക. പക്ഷെ ജനം വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക. നിലവിളിക്കുമ്പോൾ ഇവനെ ഞങ്ങൾ ക്രൂശിക്കോ എന്ന് പറഞ്ഞേച്ച് അപ്പോൾ പീലാത്തോസിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും ദാരുണമായി ഉപദ്രവിച്ച് ഇവരെ മുമ്പിൽ കൊണ്ടുവന്നിട്ടും ഇവനെ ക്രൂശിക്കാൻ പറയുന്നു. അപ്പൊ അടുത്ത് അടവ് നോക്കി, എന്താ അടവെന്നറിയാമോ? ബർബാസിനെ വേണോ യേശുവിനെ വേണോ? ആരും ബർബാസിനെ വിടാൻ പറയത്തില്ല, കാര്യം അവൻ അത്ര ദ്രോഹിയാ. പക്ഷേ മഹാപുരോഹന്മാർ പറഞ്ഞു ബർബാസ് വേണ്ട, യേശുവിനെ വേണ്ട, ബർബാസിനെ മതി ചോദിച്ചോളാം. അങ്ങനെ യേശുവിനെ അവരും തള്ളി. അങ്ങനെ ഏഴാമത്തെ വിസ്താരത്തിന് പീലാത്തോസ് ഒരുങ്ങിയ. തന്റെ ഭാര്യ ഒരു കുറിപ്പൊക്കെ കൊടുത്തയച്ച് നമുക്കറിയാമല്ലോ. സ്വപ്രതനും കഷ്ടം വെച്ചാൽ നീതിമാരെ അത് ഇടപെടരുതെന്ന് പറഞ്ഞുകൊണ്ട് വല്ലവിധേനയും ഇതിൽ നിന്ന് തലയൂറണമെന്നായി പീലാത്തോസിന്. പീലാത്തോസ് ജനം അങ്ങ് ദൂരെ നിൽക്കുക, ചൊവ്വേ കാണാഞ്ഞത് കൊണ്ടാണ് അവനെ ക്രൂശിക്കാന്ന് നിലവിളിക്കുന്നതെന്ന് വിചാരിച്ച് പീലാത്തോസ് ഒരു കാര്യം പറഞ്ഞു. പരിചാരകന്മാർ, കാര്യം ജനം ദൂരെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പെസക ഭക്ഷിക്കണം. ഇവൻ പുറജാതിക്കാരനാ. പുറജാതിക്കാരന്റെ വീട്ടിനകത്ത് വീട്ടുമുറ്റത്തകത്ത് കയറിയാൽ അവരശുദ്ധരാകും. പെസക കഴിക്കാൻ ഒക്കെയാൽ അശുദ്ധരാകും. കാണിക്കുന്നത് എന്താ? ഒരു നീതിമാന്റെ രക്തത്തിന് വേണ്ടി മുറവിളി കൂട്ടുക, പക്ഷേ അതൊന്നും അവരെ അശുദ്ധരാക്കുകയല്ല. ഈ പുറജാതിക്കാരനായ പീലാത്തോസിന് അരമനയ്ക്കകത്തോട് കയറിയാൽ, മുറ്റത്ത് കയറിയാൽ അശുദ്ധരാകും. ഇതാ ആട്ടെ, ഇതാണ് ഈ എന്തോ പറയുന്നതിന് സെറിമോണിയലിസം, അതിന്റെ അർത്ഥശൂന്യത നമുക്കവിടെ വെളിവാകുന്നു. ആട്ടെ, ഞാൻ മുമ്പോട്ട് പോട്ടെ. പീലാത്തോസ് അപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, ജനം ഇങ്ങോട്ടടുത്ത് വന്നവനെ കാണുന്നില്ലെങ്കിൽ അങ്ങോട്ടേക്കല്ല, എന്റെ ന്യായാസനം എടുത്ത് അവരെ അടുത്തോട് കൊണ്ടിടാൻ പറഞ്ഞു. ഗബ്ബത്ത എന്ന കൽത്തളത്തിൽ കൊണ്ടിടാൻ പറഞ്ഞു. പരിചാരകന്മാർ അവന്റെ ന്യായാസനം എടുത്തുകൊണ്ട് വന്ന് ജനം നിൽക്കുന്നതിന് അടുത്തുള്ള ഗബ്ബത്ത എന്ന കൽത്തളത്തിൽ കൊണ്ടിട്ടു. ന്യായാധിപൻ വന്ന് ആ ന്യായാസനത്തിൽ ഉപവിഷ്ടനായി യേശുവിനെ അടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. പരിക്ഷീണനായി അടിമുടി രക്തം വാർന്നൊഴുകുന്ന നിലയിൽ വിലങ്ങിട്ട് ബന്ധനസ്ഥനായി തലയിൽ മുക്കിലിടവും ധരിച്ച യേശുവിനെ കൊണ്ട് പീലാത്തോസിനെ അടുത്തുകൊണ്ട് നിർത്തി. ഞാൻ തൊട്ടടുത്ത് പീലാത്തോസിനെ പറഞ്ഞു, ഈ മനുഷ്യനെ നിങ്ങൾ കാണുന്നു ചോദിച്ചു. അപ്പോഴും ഞാനും പറഞ്ഞു, അവനെ ഇല്ല, ഞാൻ ഒടുങ്ങുന്നില്ല. ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കത്തില്ല. ഇവിടെ ലഹ കൂടാൻ തുടങ്ങുക. ഇവിടെ ഇപ്പോൾ വലിയൊരു ലഹള ഉണ്ടാകത്തേ ഉള്ളൂ. ഒരു കാര്യം നടക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് ന്യായാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. തന്റെ മുമ്പിൽ നിൽക്കുന്നവൻ ആരായിപ്പോ? ഏഴ് വിസ്താരത്തിൽ, അഞ്ച് കോടതിയിലെ ഏഴ് വിസ്താരത്തിലും പരിശുദ്ധനെന്ന് തെളിയിക്കപ്പെട്ട രാജാവ് മുമ്പിൽ നിൽക്കുക. സ്തോത്രം. അപ്പോൾ അവൻ ന്യായാസനത്തിൽ നിന്നിട്ട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം കൊണ്ടുവന്നു. നീട്ടിപ്പിടിച്ച കൈകളിൽ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൽ കൈ കഴുകി. ആ കൈ ഉയർത്തി കാണും. എന്നിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് നിങ്ങളോട് ക്രൂശിച്ചോളാൻ പറഞ്ഞു. കൈയൊഴി നോക്കണെ, നീതിമാനെ, നീതിമാനത് തെളിഞ്ഞവനെ, ഈ ന്യായാധിപൻ എഴുന്നേറ്റ് ശിക്ഷയ്ക്ക് ഏൽപ്പിക്കുമ്പോൾ റോമാലേഖനത്തിൽ പറയുന്ന ദൈവകോടതിയിൽ കുറ്റവാളിയെന്ന് ആവർത്തിച്ച് തെളിയിക്കപ്പെട്ട് മറുപടിയില്ലാതെ നിൽക്കുന്ന കുറ്റവാളിയായ മനുഷ്യനെ വെറുതെ വിടാൻ ആ ന്യായാസനത്തിൽ നിന്ന് ന്യായാധിപൻ എഴുന്നേറ്റ് കൈയെഴുതി മാറുകയല്ല. ഇവന് മേൽ, ഇവന്റെ മേൽ വിധിക്കപ്പെട്ട ശിക്ഷ സ്വയം ഏറ്റെടുക്കുക. അതാണ് ദൈവനീതി. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അല്പം കൂടെ വിശദീകരിക്കാം. സ്തോത്രം. പീലാത്തോസിന്റെ വിസ്താരരംഗം അവിടെ സ്വസ്നേഹം മൂലം ജനത്തെ പ്രീതിപ്പെടുത്തുവാൻ തെളിഞ്ഞ നീതിയുടെ നേരെ പീലാത്തോസ് കണ്ണടക്കിയ സ്വസ്നേഹം അവിടുത്തെ കാരണം. തന്റെ കസേര പോകരുത്. സ്വസ്നേഹം മൂലം തെളിഞ്ഞ നീതി, അതിനു മുമ്പിൽ അവൻ കണ്ണടച്ചു. പക്ഷേ തെളിഞ്ഞ കുറ്റത്തിന് മുമ്പിൽ കൈകഴുകി മാറാതെ കർത്താവ് നമുക്ക് പകരമായി കാൽവറിയിൽ യാഗമായി. ഹല്ലേലൂയ. അത് മനുഷ്യന്റെ മുമ്പിൽ അനീതിയായിരുന്നു അല്ലേ? ഏതാ പീലാത്തോസ് കാണിച്ചത്? പക്ഷെ ദൈവത്തിന് മുമ്പാകെ അത് നീതിയായിരുന്നു. കാരണം കുറ്റക്കാരായ നമ്മളെ വെറുതെ വിടേണ്ടതിന് പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ചതും വിശുദ്ധ രേഖകളിൽ ദൈവം തന്നെ വാഗ്ദത്തം ചെയ്തതുമായ സ്തോത്രം ദൈവനീതിയാണത്. ഒരു വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 19:10-11 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ട്. യോഹന്നാന്റെ സുവിശേഷം 19:10-11 വാക്യങ്ങൾ. എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ട് പല അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ? വളരെ നന്ദി കേട്ടേ. സ്തോത്രം. വിസ്താര മധ്യത്തിൽ യേശു ഒന്നും പറയുന്നില്ല. പീലാത്തോസ് എന്തൊക്കെ ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. പീലാത്തോസ് നീ, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? ഞാനേ ന്യായാധിപനാ. നിന്നെ ഇപ്പൊ ക്രൂശിക്കാൻ എനിക്ക് അധികാരമുണ്ട്, വെറുതെ വിടാനും എനിക്ക്. നീ മനസ്സിലാക്കുന്നില്ലേ ഞാൻ ആരാണെന്ന് എനിക്ക് തിരിയുന്നില്ലേ? അതുകൊണ്ടാണോ നീ മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നിന്നെ മേലെ അധികാരമുണ്ടെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ എന്ന് പീലാത്തോസ് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടി, മേലിൽ നിന്ന് ഇപ്പോൾ ദൈവം നിനക്ക് എന്റെ മേലെ ഒരു അധികാരം തന്നതാ. മേലിൽ നിന്ന് തന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് എന്റെ മേലെ ഒരധികാരവും. അതിന്റെ അർത്ഥം ദൈവം ഇപ്പോൾ നിന്നെ എന്റെ മേൽ അധികാരമുള്ളവനായി തന്റെ നീതിക്ക് വേണ്ടി നിയമിച്ചിരിക്കുക. മുൻകൂട്ടി വാഗ്ദത്തം ചെയ്യപ്പെട്ട വിശുദ്ധ രേഖകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്ന ആ ദൈവനീതി നിവർത്തിക്കപ്പെടേണ്ടതിന് ഹല്ലേലൂയ എന്റെ മേൽ നിനക്കിപ്പോ അധികാരം തന്നിരിക്കുക. ആ ദൈവത്തിന്റെ നീതി മനുഷ്യന് മുമ്പിൽ അനീതിയാണ്, പക്ഷേ അത് ദൈവത്തിന് മുമ്പാകെ നീതിയാണ്. ഹല്ലേലൂയ. മുമ്പോട്ട് പോകുന്നു. ന്യായപ്രമാണത്തിന് നീതിയും ദൈവത്തിന് നീതിയും രണ്ടും കൂടെ അവിടെ അവതരിപ്പിച്ചിരിക്കുക. ന്യായപ്രമാണത്തിന് നീതി, ദൈവത്തിന് നീതി. ന്യായപ്രമാണം പൊതുവായ ധാർമ്മിക പ്രമാണത്തോട് ചേർന്ന് പോകുന്നതിനാൽ ന്യായപ്രമാണത്തിന് നീതി പൊതുനീതിയാണ്. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. എന്നാൽ ദൈവത്തിന്റെ നീതി ദൈവം തന്നെ ഒരുക്കിയ നീതിയാണ്. ചെയ്യാനുള്ളത് അവിടുന്ന് ചെയ്തിട്ട് വിശ്വസിക്കുന്നവനെ സൗജന്യമായി നീതീകരിക്കുക. സ്തോത്രം. സ്നേഹവാനായ ദൈവത്തിന്റെ പൂർണ്ണതയുള്ള നീതിയാണ് ഈ ദൈവനീതി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുൻപോട്ട് പോകട്ടെ. God is the author, God is the owner, and God is the exclusive custodian of this perfect righteousness. ദൈവമാ ഒരുക്കിയ ഈ നീതി മനസ്സിലായല്ലോ. ദൈവത്തിന്റെ നീതി, അവന്റെ സ്വഭാവം, അത് നിവർത്തിക്കപ്പെട്ടു. അതേസമയം നമ്മളോടുള്ള വാഗ്ദത്വം നിവർത്തിക്കപ്പെട്ടു. ഒരു വിശേഷപ്പെട്ട നീതി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അങ്ങനെയാണ്, ആ അർത്ഥത്തിലാണ് ദൈവനീതി എന്ന് പൗലോസ് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് അനാദിയിൽ ഒരുക്കപ്പെട്ടതാണ്, ഇപ്പോൾ വെളിപ്പെടുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. കേട്ടോ, അതാ പൗലോസ് പറഞ്ഞു, കണ്ടോ, ദൈവത്തിന്റെ നീതി ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ഇത് ഒരുക്കപ്പെട്ടോ നേരത്തെ? ഇതിപ്പോ എന്ത് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ? നമുക്കൊന്ന് വെളിപ്പെട്ട് വന്നിരിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. മുമ്പോട്ട് പോട്ടെ. കാലാതീതനായ ദൈവത്തിന്, ത്രിയാലങ്ങളെ ഏത് വീക്ഷണത്തിൽ കാണാൻ കഴിയുന്ന ദൈവത്തിന്, ലോകസ്ഥാപനം മുതലേ ദൈവകുഞ്ഞാൻ അർക്കപ്പെട്ടതാ. ഹല്ലേലൂയ. അതുകൊണ്ട് നേരത്തെ ഒരുക്കപ്പെട്ടതായത് ഇതിപ്പോൾ വെളിപ്പെട്ടിരിക്കുകയാണ്. അതാ പൗലോസ് പറയുന്നത്. സ്തോത്രം. ആട്ടെ, ഞാൻ മുമ്പോട്ട് പോകുന്നു. ഇതിന്, ഈ ദൈവത്തിന്റെ നീതി എന്നുള്ളതിന് മൂലകൃതിയിൽ ഒരു ഭാഗത്ത്, രണ്ട് പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളതിൽ ഒരു ഇടത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എക് തിയോ എന്ന് പറഞ്ഞാൽ ഫ്രം ഗാഡ് എന്ന അർത്ഥം, ദൈവത്തിൽ നിന്നുള്ള നീതി എന്നാണ്. അപ്പോൾ ദൈവത്തിന്റെ നീതി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവമായ നീതിയും, എക് തിയോ എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള നീതി എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് ദാനം നൽകുന്ന നീതിയും. ആ ദാനം എന്ന നീതി കാലം ഒരുക്കപ്പെട്ടതാ, അതിൽ സ്നേഹവും നീതിയും ചേർന്നിരിക്കുക. സ്തോത്രം. അത് യേശുവിന്റെ രക്തത്താൽ നിവർത്തിക്കപ്പെട്ടതാ. ഹല്ലേലൂയ. ആട്ടെ, ഞാൻ മുമ്പോട്ട് പോകട്ടെ. 23-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്. എന്തോ ഈ ദൈവതേജസ്, ഡോക്സ എന്നാണ് മൂലകൃതിയിൽ. ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ പ്രധാനമായ അർത്ഥം ആന്തരികാളത്വത്തിൽ ദൈവപ്രകൃതമുള്ളവരായി നമ്മളെ സൃഷ്ടിച്ചെന്നാണ്. അപ്പോൾ നമ്മൾ ദൈവാനുരൂപരായി പ്രാപിച്ചിരിക്കുന്ന കാര്യങ്ങൾ നീതി, വിശുദ്ധി, പരിജ്ഞാനം, തേജസ് എന്നിവയാണ്. നമ്മൾ ദൈവാനുരൂപരായി പ്രാപിച്ചിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഇതിനൊന്നുകൂടെ വ്യക്തമാക്കാം. കൊരിന്ത്യ ലേഖനം, സോറി, എഫേസ്യ ലേഖനം 4:24 വാക്യം വായിക്കുമ്പോൾ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടു എന്ന് കാണുന്നു. കൊരിന്ത്യ ലേഖനം 3:10 വായിക്കുമ്പോൾ പരിജ്ഞാനത്തിൽ നാം ദൈവാനുരൂപരാണെന്ന് കാണുന്നു. 8:5 തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. 104:2 വായിക്കുമ്പോൾ വസ്ത്രം ധരിക്കുന്നവൻ പ്രകാശത്തെ ധരിച്ചു. അപ്പോൾ തേജസ്സുള്ളവനായ കർത്താവ്. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറയാം. 8:5 തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കും. തേജസ് ഉണ്ടെങ്കിലേ ബഹുമാനമുള്ളൂ. നമ്മൾ താഴോട്ട് വരുമ്പോൾ 8:5 വരുമ്പോൾ നമുക്കത് കൂടുതൽ പിന്നെ കാണാനുണ്ട്. സ്തോത്രം. അതിനു മുമ്പ് കർത്താവ് വന്നാൽ സ്തോത്രം, നമ്മൾ വേസ്കരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളണമെന്നേ ഉള്ളൂ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പോട്ട് പോക്കോട്ടെ. നീതി, വിശുദ്ധി, തേജസ്, പരിജ്ഞാനം, ഈ 4 ദൈവിക ഗുണങ്ങളാ നമുക്ക് ദൈവാനുരൂപമായി കിട്ടിയത്. തേജസ് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ തേജസ് നിറഞ്ഞവരായിരുന്നു. സ്തോത്രം. വേറെ വസ്ത്രത്തിന്റെ ആവശ്യമില്ലായിരുന്നു. മനുഷ്യൻ തേജസ്സിനാൽ ഉടുപ്പിക്കപ്പെട്ടവരായിരുന്നു. ഒരു ബൾബ് കത്തി നിൽക്കുമ്പോൾ അതിലേക്ക് ചുഴിഞ്ഞു നോക്കിയാലും അതിനകത്ത് കമ്പി കാണാൻ മേല, ഫിലമെന്റ് കാണാൻ മേല, കാര്യം എന്താ? പ്രകാശം ഒരു മറയാ. എന്നാ ഓഫ് ചെയ്താൽ ആ കമ്പി കാണാ. കാര്യം പ്രകാശം ഉടുത്തിരിക്കുകയാണ് ആ കമ്പി കത്തി നിൽക്കുമ്പോൾ. ഇതുപോലായിരുന്നു മനുഷ്യൻ, തേജസ്സിനാൽ ഉടുപ്പിക്കപ്പെട്ടവനായിരുന്നു. സ്തോത്രം. തേജസ്സിനാൽ ഉടുപ്പിക്കപ്പെട്ടവനായിരുന്ന മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ തേജസ് പോയപ്പോഴാണ് നഗ്നനെന്ന് കണ്ടത്. കണ്ടേ, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തേ. അതിന്റെ ഫലം എന്താ? ദൈവ തേജസ്. വസ്ത്രം ധരിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളവരെല്ലാം ഭാവികളാന്ന് പറച്ചില്ല. മനസ്സിലായോ? തേജസ്സിനാൽ ഉടുപ്പിക്കപ്പെട്ട നിലയിൽ വേറെ ഒരു വസ്ത്രത്തിന്റെ എനിക്ക് ആവശ്യമില്ല എന്ന് ആർക്കെങ്കിലും അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ അവൻ ആരല്ല? ഭാവിയല്ല. സ്തോത്രം. യേശുക്രിസ്തുവിനെ ഒന്ന് എടുത്തേ. കർത്താവിന്റെ ആളത്വത്തിലോട്ട് നോക്കിയാൽ നമുക്ക് ഇതിന് തെളിവ് കാണാം. റോമാലേഖനം 8:3 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവം തന്റെ പുത്രനെ. നമുക്ക് അവിടെ വരുമ്പോൾ കൂടുതൽ പഠിക്കാം എങ്കിലും സ്തോത്രം, ഈ സന്ദർഭത്തിൽ ഇത് പാപാവസ്ഥ എന്നുള്ളത് മനസ്സിലാകാൻ വേണ്ടി 8:3 പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. യേശുക്രിസ്തു ഇവിടെ വന്നത് പാപജടത്തിലല്ല, പാപജടത്തിന്റെ സാദൃശ്യത്തിലാണ്. സ്തോത്രം. തന്നെ തേജസ് താൻ അവിടെ അങ്ങ് ഒതുക്കിയിരിക്കുകയായിരുന്നു, പാപജടത്തിന്റെ സാദൃശ്യത്തിൽ വന്നു. അതുകൊണ്ടാണ് വസ്ത്രം ധരിച്ചത്. എന്നാൽ പാപജടത്തിന്റെ സാദൃശ്യമേ ഉള്ളെന്നും പാപജടത്തിലല്ലെന്നും വെളിപ്പെടുത്താൻ ഒരു സന്ദർഭത്തിൽ തന്റെ തേജസ് എന്ന് വെളിപ്പെടുത്തി. ലൂക്കോസ് സുവിശേഷം ഒൻപതാം അധ്യായം 29 മുതൽ 36 വരെയുള്ള ഭാഗം വായിച്ചാൽ നമുക്ക് അവിടെ കാണാൻ കഴിയും. നമുക്കറിയാമല്ലോ, സമയം കുറവാണ്, ഞാൻ അങ്ങ് പറയാം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, പത്രോസ് യാക്കോബ് യോഹന്നാൻ 3 വരെയും കൊണ്ടുപോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിലോരലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ അവന്റെ വസ്ത്രം അങ്ങോട്ട് മിന്നാൻ തുടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. തേജസിന്റെ അലതല്ലലിൽ എന്റെ പൊന്നുകർത്താവ് അവിടെ വെളിപ്പെടുകയാണ്. മോശ 40 രാവും 40 പകലും പർവ്വതത്തിലായിരുന്നപ്പോൾ മുഖത്തിന്റെ തൊക്കൊന്ന് പ്രകാശിച്ചു. മുഖത്തിന്റെ തൊക്ക താഴെ വന്നപ്പോ ഇസ്രായേൽ മക്കൾക്ക് നോക്കാമല്ലേ, കണ്ണഞ്ചു നോക്കാം. ഉടനെ എന്ത് ചെയ്തു? കണ്ണഞ്ചു നോക്കാൻ മേല, സൂര്യൻ നോക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു മൂടുപടം എടുത്ത് മൂടി. മൂടുപടം മൂടിക്കഴിഞ്ഞപ്പോൾ ആ മൂടുപടത്തെ തുളച്ചു വരാനുള്ള ശേഷി ഈ പ്രകാശത്തിന് ഇല്ല. സ്തോത്രം. ആണ് കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതിരിക്കേണ്ടതിന് മോശ തന്നെ മുഖത്ത് മൂടുപടം ഇട്ട പോലെയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ മോശം മൂടുപടം ഇട്ടുകൊണ്ടായിരുന്നു നടക്കുന്ന കാര്യം. ഈ തേജസ് ഭംഗി 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 ഇല്ലാതായി. അത് തീരെ അതിലെ മുഴുവൻ പോകുന്നത് ആരും കാണണ്ടെന്നും പറഞ്ഞ ഇടയ്ക്ക് മൂടുപടം ഇടുമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ തേജസ് മോശയുടെ കുറഞ്ഞു. അത് തേജസ് കുറയുന്ന ന്യായ പ്രമാണത്തിന്റെ ചിത്രമാണ് അവിടെ. മനസ്സിലായല്ലോ, തേജസ് ഇല്ലാത്തത് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ. മനസ്സിലായോ? അക്ഷരത്തിന്റെ ആ പ്രമാണം തന്നെ ഇസ്രായേൽ മക്കൾക്ക് മുഖത്തോട്ട് നോക്കാൻ കഴിയാതെ തേജസ് ഉള്ളതായിരുന്നെങ്കിൽ. ഹല്ലേലൂയ. ജീവന്റെ പ്രമാണം തേജസ്സേറിയത് ആയിരിക്കണം. അപ്പോൾ യേശുക്രിസ്തുവിനെ മോശ കുടുംബം കണ്ടേ, യേശുക്രിസ്തുവിന്റെ തേജസ് വസ്ത്രം കൊണ്ട് മൂടുകയില്ല, പുറത്തു നിന്ന് അകത്തോട്ട് വന്നതല്ല. മോശയുടെ തേജസ് എങ്ങനെയായിരുന്നു? ദൈവസാന്നിധ്യത്തിൽ നിന്നപ്പോ തൊലി ആ തൊക്ക ആ പുറമേ ഒരു ശകലം പ്രകാശം അടിച്ചിട്ട് ഒരു ശകലം തേജസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ആളത്വത്തിൽ നിന്ന് പ്രസരിച്ച പ്രഭാപൂരത. മനസ്സിലായില്ലേ? അവന്റെ ആളത്വത്തിൽ നിന്ന് പ്രസരിച്ച പ്രഭാപൂരം അവന്റെ വസ്ത്രമൊക്കെ അങ്ങ് തുളച്ചു. ആ പ്രഭയിൽ വസ്ത്രമെല്ലാം അങ്ങ് മുങ്ങിപ്പോയി. ഹല്ലേലൂയ. വസ്ത്രമെല്ലാം മുങ്ങി. അങ്ങനെ തേജസിന്റെ ആലതല്ലലിൽ തേജോരൂപിയായി എന്റെ കർത്താവ് വെളിപ്പെടുകയാണ്. സ്തോത്രം. അങ്ങനെ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യേശുവിലൂടെയുള്ള രക്ഷയുടെ ആവശ്യമില്ല. മനസ്സിലായോ? അങ്ങനെ അല്ലാത്തവരാ നമ്മളെല്ലാവരുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും എന്തിന്റെ ആവശ്യമുണ്ട്? യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ രക്ഷയ്ക്ക് ആവശ്യമുള്ള പാപികളാണ് നമ്മൾ. പക്ഷേ ഹൃദയം തുറന്ന് ദൈവത്തോട് പറഞ്ഞു, എന്റെ കർത്താവേ ഞാൻ പാപിയാണെന്നൊന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു രാഗത്തിന് ഒരു താളത്തിന് ചൊല്ലിവിടും, പാപിയായനോട് കരുണ തോന്നണമേ എന്നൊരു രാഗത്തിന് നമ്മൾ ചൊല്ലിവിട്ട് അതിനിടയ്ക്ക് വേണേ ഒരു കൂട്ടുവായി വിട്ടോണ്ടാ ചൊല്ലുന്നത്. ഹൃദയത്തിൽ തട്ടാതെ അങ്ങനെ പറഞ്ഞതുകൊണ്ടായില്ല, കർത്താവേ ഞാൻ പാപിയാണെന്ന് ദൈവസനിൽ ഏറ്റു പറഞ്ഞെങ്കിലേ കഴിയുള്ളൂ. ഇത് കണ്ടോ, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത ഒരുപോലെ ദൈവരാജസ് ഇല്ലാത്തവരായി. സ്തോത്രം. നോക്കണേ, പാപത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, പക്ഷെ പോക്കാം. അതിനെക്കുറിച്ച് ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, ഒരാൾ ഒരു ഗുഹയുടെ അടിയിൽ നിൽക്കുക, ഗുഹയുടെ അടിയിൽ നിന്നുകൊണ്ട് നുള്ളിലോട്ട് നോക്കുമ്പോൾ നക്ഷത്രം എത്തിപ്പിടിക്കാൻ മേല, വേറൊരാളൊരു പർവ്വതത്തിന് മോളി കയറിയതുകൊണ്ട് കൈ എത്തുക നക്ഷത്രത്തെ എത്തിപ്പിടിക്കാൻ, അവനും നക്ഷത്രത്തെ എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല. ഇതുപോലെ ഉള്ളൂ. മനസ്സിലായ? ഗുഹയുടെ അടിയിൽ കിടക്കുന്നവനും ഈ പർവ്വതത്തിന് മോളിൽ നിൽക്കുന്നവനും ഒരുപോലെ നക്ഷത്രത്തെ എത്തിപ്പിടിക്കാൻ കഴിയാത്തവരാ. ഇതുപോലെയാ, ഒരുത്തൻ കുറച്ച് പാപി, വേറൊരുത്തൻ മഹാപാപി. ഈ കുറച്ച് പാപിക്കാ മാനസാന്തരപ്പെടാൻ കൂടുതൽ വിഷമം, കാര്യം അവന് പാപബോധം ഉണ്ടാകാൻ ബുദ്ധിമുട്ടാ. അപ്പൊ മര്യാദ പാപിയ, ഞാൻ എന്നാ ദോഷം ചെയ്തെന്നാ ചോദിക്കുന്നേ. സ്നേഹിത, നീ ചെയ്തെന്നുള്ളതല്ല പ്രശ്നം, നിന്റെ അകമെങ്ങനെ ഇരിക്കുന്നതാ പ്രശ്നം. പാപം പ്രവൃത്തിയിൽ ഒതുങ്ങുന്നില്ല, പാപം അവസ്ഥയാണ്. സ്തോത്രം. ആട്ടെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. സ്തോത്രം. ഇങ്ങനെ സൗജന്യമായി നമ്മൾ നീതീകരിക്കപ്പെടുക, വിശ്വസിക്കുന്നവർക്ക് അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്ര നീതീകരിക്കപ്പെടും. ഇനി നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അത് ഒരു ഒരു ആശയം എന്ന് പറയാം. ന്യായീകരിക്കപ്പെടുകയല്ല, നീതീകരണം വേറെ, ന്യായീകരണം വേറെ. ഇത് രണ്ടും എന്തോ വ്യത്യാസം. ന്യായീകരണം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും നമ്മൾ ഈശാവാശ ഉണ്ടായി, ചേട്ടനും നമ്മൾ ഈശാവാശ ഉണ്ടായി, അപ്പൻ രണ്ടുപേരും വിളിച്ചു, എന്നാടാ പിള്ളേരെ നിങ്ങൾ ചേട്ടനും കൂടി ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ അവൻ അങ്ങനെ ചെയ്തു, നീ അങ്ങനെ ചെയ്തു, ആ കൊടുക്ക അപ്പൻ ഒരു തീർപ്പൽ, ആ അവൻ ചെയ്തതും തെറ്റാ, നീ ചെയ്തതും തെറ്റാ, പക്ഷെ നീയും ശരിയാ, അവനും ശരി, രണ്ടുപേരും ശരിയാ. രണ്ടുപേരെയും വെള്ളയടിച്ചു, രണ്ടുപേരും കൂടെ ഒന്നിച്ച് വന്ന് ചാപ്പടം കഴിച്ചിട്ട് പോയാതിരാന്ന് പറഞ്ഞു. അപ്പൊ അപ്പന്റെ ഇടവും മുലവും ഇരുന്ന് തറവാട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് മനസ്സിലായില്ലേ, രണ്ടുപേരും കൂടെ അങ്ങ് പോയി വെള്ളയടിച്ചു വിട്ടു. ഇതാണ് എന്ത്, ന്യായീകരണം. ജീവൻ നമ്മളെ ന്യായീകരിക്കല്ല, നീതീകരിക്കാന്ന് പറഞ്ഞാൽ സ്തോത്രം. നമ്മുടെ മുഴുവൻ ശിക്ഷയും പുത്രൻ വഹിച്ച് സഹിച്ച് നമ്മെ വിടുവിക്കുക, അതാ നീതീകരണം. ഇനി നീതീകരണം എന്ന് പറഞ്ഞാൽ സ്തോത്രം, നീതിമാനാക്കുകയല്ല, നീതിമാൻ എന്ന് കണക്കിടുകയാണ്. മനസ്സിലായോ? ജസ്റ്റിഫിക്കേഷൻ ഈസ് നോട്ട് മേക്കിംഗ് വൺ വെർച്വസ്, ബട്ട് റാദർ കൗണ്ടിങ് ഹിം ജസ്റ്റ്. വ്യക്തമായോ? നീതിമാൻ എന്ന് കണക്കിടുക, പുത്രന്റെ നീതി നമ്മുടെ മേൽ കണക്കിടുക. അതുകൊണ്ടാണ് കർത്താവ് നമുക്ക് നീതിയായെന്ന്. കർത്താവിനെ തള്ളിയാൽ പിന്നെ നീതിയില്ല, എന്റെ കൂടെ ഉണ്ടോ? അതുകൊണ്ട് ക്രിസ്തുവിൽ ആകണം, ക്രിസ്തുവിൽ ആകണം. ക്രിസ്തുവിന് പുറത്ത് നമ്മൾ ശപിക്കപ്പെട്ട പാപികളാണ്, ക്രിസ്തുവിൽ നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണ്. നമ്മുടെ നീതിയല്ല, നമുക്കൊരു നീതിയില്ല, യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതിയാണ് സ്തോത്രം. അതുകൊണ്ട് ദൈവം നമുക്ക് എന്തെങ്കിലും ഒരു നീതി, ഒരു സാധനം, ഒരു സമ്മാനം തന്ന അങ്ങ് വിടുകയല്ല, നമ്മളെ അവനിലേക്ക് സ്വീകരിച്ച് ആ നിലയിൽ നമ്മളെ നിർത്തുകയാണെന്ന് നമ്മൾ മറന്നു പോകരുത്. കർത്താവ് നമുക്ക് നീതിയായി, കൊരിന്ത്യ ലേഖനത്തിൽ പ്രത്യേകം അത് പറഞ്ഞിട്ടുണ്ട് സ്തോത്രം. അവൻ നമുക്ക് നീതിയായി, ഹല്ലേലൂയ. കണ്ടോ, ഒന്ന് കൊരിന്തി 1:30 നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. വീണ്ടെടുപ്പും തന്നല്ല, നീതി തന്നല്ല, അവനിൽ നമ്മെ നീതീകരിക്കുന്നല്ല. സ്തോത്രം. കുറ്റം ചെയ്തവനെ പുത്രനിൽ കുറ്റം ചെയ്യാത്തവനെ പോലെ പ്രഖ്യാപിക്കുക. മനസ്സിലായത് വിശ്വസിക്കട്ടെ. ഹല്ലേലൂയ. ന്യായീകരിക്കുകയുമല്ല, നീതിമാനാക്കുകയുമല്ല, അങ്ങനെ പറയാമെന്ന് വിചാരിക്കുന്നു സ്തോത്രം. പിന്നെ നീതീകരിച്ച് ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാക്കുക നമ്മളെ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ വിട്ടുപോകാൻ പാടില്ല, ക്രിസ്തുവിനോട് പറ്റിയിരുന്നോണം. പക്ഷേ മുമ്പോട്ട് പോന്നു, ചില വാക്കുകൾ ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. രണ്ട് മൂന്ന് വളരെ പ്രധാനപ്പെട്ട വാക്കുകളുണ്ട് ഇവിടെ. ഒരു അല്പം വിശദീകരിച്ചാൽ പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. പ്രിയപ്പെട്ടവരെ, വീണ്ടെടുപ്പ്, പ്രായച്ചിത്തം, ഇങ്ങനെയൊക്കെ പല വാക്കുകൾ ഇവിടെ എഴുതിയിരിക്കുന്നു. വീണ്ടെടുപ്പ്, വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ അടിമയെ വില കൊടുത്ത് വാങ്ങിച്ച് സ്വതന്ത്രനായി വിടുന്ന ഒരു ചിത്രമാണ്. നഷ്ടപ്പെട്ടത് തിരികെ എടുക്കുന്ന ഒരു ചിത്രമാണ്. അപ്പോലിട്രോസിസ് എന്നാണ് അതിന് പറയുന്നത് മൂലകൃതിയിൽ. അത് വളരെ വ്യക്തമായി വില കൊടുത്ത് വാങ്ങിച്ച് വെറുതെ വിടുന്നു എന്നുള്ള ചിത്രമാണ് സ്തോത്രം. നമ്മളെ വീണ്ടെടുത്തിരിക്കുക, നഷ്ടപ്പെട്ടിടത്തുനിന്നും പൂർവ്വസ്ഥാനത്തേക്ക് വീണ്ടെടുത്തിരിക്കുക. അടുത്തൊരു വാക്ക് പ്രായച്ചിത്തമെന്ന. ഈ പ്രായച്ചിത്തം വളരെ മൂലകൃതിയിലെ വാക്ക് ഹിലാസ്റ്റോറിയോൺ എന്നാണ്. ഹിലാസ്റ്റോറിയോൺ, ആ വാക്കിന്റെ ഒത്തിരി വിശദീകരണം പറയാൻ പോയാൽ സമയം ഒത്തിരി പോകും, എങ്കിലും ഞാൻ അത്യാവശ്യമുള്ള കാര്യം പറഞ്ഞുതരാം. ഈ പ്രായച്ചിത്തം കേൾക്കുമ്പോഴേ നമുക്ക് ഏതാണ്ട് ഒരു വക, അത് ജാതീയമായൊരു പരിപാടിയല്ലേ അല്ലേ? ഒരു പ്രായച്ചിത്തം കഴിക്കണം, ഒരു വെള്ളം കുടി കഴിക്കണം, ഒരു കോഴി വിട്ട് വളർത്തണം, ഒരു കുഴപ്പമുണ്ട് അവിടെ, ഒരു എന്താ വേണം, ഒരു പ്രായച്ചിത്തം കഴിക്കണം, എങ്ങനെ ജാതീയമല്ലേ അത്? അത് നമ്മുടെ ഇടയിൽ ഉപയോഗിക്കാമോ? ക്രിസ്തീയ വിശ്വാസത്തിൽ അതിന് പ്രസക്തി ഉണ്ടോ? പ്രസക്തി ഉണ്ട്. പ്രായച്ചിത്തം എന്ന് വരുമ്പോഴേ കോപിച്ച ഒരു ദൈവത്തെ പ്രീണിപ്പിക്കുന്ന ചിത്രമാണ് മനസ്സിൽ വരുന്നത് അല്ലേ? കോപിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ എന്തെങ്കിലും കൊടുത്ത് പ്രീണിപ്പിക്കുന്ന ഒരു ചിത്രം. അതെ, വേദോസം അങ്ങനെയാ പറയുന്നത്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെയും ആഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടിരിക്കുക. ദൈവം കോപിച്ചിരിക്കുക, മനസ്സിലാവുന്നുണ്ടോ?
ആ കോപം അത് നീക്കപ്പെടണം, അതിന് പ്രായച്ചിത്തം ഉണ്ടാകണം. ദൈവം കോപിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളന്ന് അത് ചിന്തിച്ചായിരുന്നു, ദൈവം കോപിക്കുന്നു. കോപം എന്ന് പറയുമ്പോൾ നമ്മുടെ കോപമല്ല, ഞാൻ വിശദീകരിച്ചായിരുന്നു, ഓർക്കണേ, നമ്മുടെ കോപമല്ല. നമ്മുടെ കോപം പ്രതികാരിച്ച തിന്മ, വിക്കറ്റ്നസ്, മാലിസ്, റിവെഞ്ച്, ഇതെല്ലാമാണ് നമ്മുടെ കോപത്തിനകത്ത്. ദൈവത്തിന്റെ കോപത്തിനകത്ത് അതൊന്നുമല്ല. ദൈവത്തിന്റെ കോപത്തിനകത്ത് തിന്മയോടുള്ള അല്ലെങ്കിൽ പാപത്തോടുള്ള ന്യായമായ നീതിയുടെ പ്രതികരണമാണ് ദൈവകോപം. നിങ്ങൾ എന്ത് പറയുന്നു? തിന്മ കണ്ടിട്ട് ദൈവം കോപിക്കാൻ നിർഗുണപര ബ്രഹ്മം പോലെ ബൊമ്മ മാതിരി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ ദൈവം നിരുത്തരവാദിയാ. That's an irresponsible God. But God is responsible. ദൈവം ഉത്തരവാദിത്വമുള്ളവനാ. അതെ, തിരുവെടുത്ത് പറയുന്നു, ദൈവത്തിന് തന്നെ ജനത്തോടൊരു വ്യവഹാരമുണ്ട്. പാപചര്യ ജീവിക്കുന്നവരെ ദൈവം ചോദിക്കുന്നില്ലെന്ന് കരുതി ദൈവം നിങ്ങളെ തള്ളിയെന്നും ഒന്നും വിചാരിച്ചേക്കരുത്. ദൈവത്തിന് നിങ്ങളുടെ ഒരു വ്യവഹാരമുണ്ട്, നിങ്ങൾ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കുകയും ചെയ്തേക്കുള്ളൂ. സത്യമാ, മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് സുവിശേഷത്തെ അവഗണിച്ചു പോ, മറക്കല്ല, എന്റെ പാപം നിന്നെ എത്തിപ്പിടിക്കുന്ന ഒരു ദിവസമുണ്ട്. ജനത്തെ ന്യായം വിളിക്കേണ്ടതിന് അവർ മേലിൽ നിന്ന് ഭൂമിയെയും ആകാശത്തെയും വിളിക്കുക. ഒരു ദിവസം നിശ്ചയിച്ചു. സ്തോത്രം, യേശുവിന്റെ പുരുഷനെ അവരെ നിയമിച്ചു വിരിക്കും. നമ്മുടെ വസ്തുത്തിൽ കാണുന്നുണ്ട്, ഗാഡ് ഈസ് എ റെസ്പോൺസിബിൾ ഗാഡ്. ദൈവം ഉത്തരവാദിത്വമുള്ളവരാണ്. ദൈവം ഭൂമിയെ തള്ളിവിട്ടേക്കല്ല, മനുഷ്യവർഗത്തെ അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കല്ല. മനുഷ്യവർഗത്തോട് ദൈവത്തിനൊരു വ്യവഹാരമുണ്ട്. ആ വ്യവഹാരമുള്ളതുകൊണ്ട് നീതിമാനായ ദൈവം പാപത്തിനെതിരെ ന്യായമായി പ്രതികരിക്കുന്ന പ്രതികരണമാണ് കോപം. ആ കോപത്തിന് പരിഹാരമുണ്ടാകണം, അതുകൊണ്ട് പ്രായച്ചിത്തം നടന്നേ തീരൂ. ദൈവം കോപിക്കുന്നെന്നും പ്രായച്ചിത്തം വേണമെന്നൊക്കെ പറയുമ്പോൾ അത് ജാതീയമാണെന്ന് കരുതി അത് പറയാൻ കൊള്ളത്തില്ലെന്ന് കരുതി നിങ്ങൾ നാണം കെടേണ്ട കാര്യമൊന്നുമില്ല. ഇതുള്ളതാ, പുസ്തകം വെളിപ്പെടുത്തുന്ന കാര്യമാണ്, എന്റെ കൂടെ ഉണ്ടല്ലോ. പക്ഷെ ജാതീയമായതല്ല. ജാതീയമായ ദൈവകോപം എന്ന് പറഞ്ഞാൽ ഈസിലി ഇറിറ്റേറ്റഡ് ഡീറ്റീസ്, കൊച്ചുകാര്യം മതി. മൂക്കത്ത് കോപം കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ഭദ്രകാളി, ഞാൻ പേരങ്ങ് പറയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നരുത്, ആ പേര് തന്നെ നമ്മളെ പേടിപ്പിക്കുന്ന അല്ലേ 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 സംഹാര രുദ്രൻ, ഇതൊക്കെയാ നശിപ്പിക്കുന്നവൻ, ഇതൊക്കെയാ അന്നലയില സംഹാരം, ഇതൊക്കെയാ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, അങ്ങനല്ല. അവർ ഗാഡ് ഈസ് നോട്ട് ആൻ ഈസിലി ഇറിറ്റേറ്റഡ് ഡീറ്റി, ബട്ട് റാദർ എ റൈച്ചസ് ഗാഡ്. വിൻഡിക്കേഷൻ അഗെയിൻസ്റ്റ് ഈവിൾ ആൻഡ് സിൻ ഈസ് റൈച്ചസ്. സോ ഹിസ് ഇൻഡിഗ്നേഷൻ ഈസ് റൗസ്ഡ്, ഇറ്റ് ഹാസ് ടു ബി അപ്പീസ്ഡ്. അവന്റെ കോപം ജ്വലിച്ചിരിക്കുന്നു, അത് തണുപ്പിക്കണം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങളുടെ ബോസ് നിങ്ങൾ കാണിച്ച ഒരു തെറ്റുകൊണ്ട് നിങ്ങളുടെ ബോസ് കളിതുള്ളി ഇറങ്ങിപ്പോയി, ആപ്പീസിൽ നിന്ന് അയാൾ ഇറങ്ങിപ്പോയി എങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ രണ്ടു ദിവസത്തേക്ക് ലീവ് എഴുതി അവിടെ വെച്ചേച്ച് നമുക്കൊരു ഹോളിഡേ പോകാമെന്നും പറഞ്ഞ് പോവുമോ? പോവുമോ? വല്ല വിധേനെ മൂപ്പരെ പ്ലക്കേറ്റ് ചെയ്യണം അല്ലേ? പക്ഷെ മനുഷ്യ, ദൈവത്തിന്റെ കോപം പാപത്തിനെതിരെ ജ്വലിച്ചിരിക്കെ അതിന് പരിഹാരം വരുത്തുവാൻ ദൈവം തന്നെ വഴിയൊരുക്കിയിരിക്കെ അത് വല്ല വിധേനയും അനുഭവിക്കുവാൻ നീ തത്രപ്പാട് കാണിക്കേണ്ടതല്ലേ? ഇതുകൂടെ ഓട്ടോ. പക്ഷെ നമ്മൾ അതിനെയൊക്കെ അവധിക്ക് വെക്കുക, അവധിക്ക് വെക്കുക. എനിക്കറിയാം, പാതിരാത്രിക്ക് വിളിച്ചുകൊണ്ട് പോയി സ്നാനപ്പെടുത്തിയതൊക്കെയുള്ള ഫാസ്റ്ററേ സമാധാനമില്ല. വെളുപ്പിൻ നേരം വിളിക്കും മുമ്പ് കർത്താവ് വന്ന പോയി വാ നിർബന്ധിച്ചു പോയി. നേരെ ഒന്ന് വെളുക്കട്ടെ എന്ന് പറഞ്ഞാൽ പോലും സമ്മതിക്കാതെ എന്റെ കൂടെ ഉണ്ടോ? അല്ലേ, ഗോഡ് ഈസ് ടു ബി പ്ലേസ്ഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കും. പ്രായച്ചിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അത് നാണം കെട്ടുന്ന കാര്യമൊന്നുമല്ല. അവിടെ ഞാൻ മുമ്പത്തെ പോട്ടെ, വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെടുകയാണ്. സ്തോത്രം. കാര്യം എന്താ കണ്ടേ എങ്ങനെയാ ഈ പ്രായശ്ചിത്തം? വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അതിലെ ആശയങ്ങളെല്ലാം പറയാൻ ഞാൻ ശേഷിയില്ലാത്തവനാണ്. വായിച്ച് സന്തോഷിക്കുക എന്നുള്ളതല്ലാതെ പറഞ്ഞു ഫലിപ്പിക്കാൻ എനിക്ക് കഴിവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് കണ്ടേ, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ. ഇതെങ്ങനെയാ സാധിച്ചത്? രക്തം മൂലം. പ്രായച്ചിത്തം എന്ന് പറയുമ്പോൾ ഇവിടെയും പറയുന്ന രക്തം ഒഴുക്കുന്നു എന്ന് പറഞ്ഞ പോലും അതുപോലെ തന്നെയാ യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇതിൽ ഓരോന്നും വളരെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ കുറേച്ച കാര്യമൊന്ന് പറയാം. ഈ രക്തം മൂലം പ്രായച്ചിത്തം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞ് ഭയങ്കര വെപ്രാളായി. ഇപ്പം യേശുവിന്റെ രക്തം എവിടെ പോയാലും യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം കൊണ്ട് കോട്ട കെട്ടുന്നു, ആരണ്ടൊക്കെ എഴുതി വിടുന്നുകയിലും എന്ന് പലരും എന്റെ സത്യയിൽപ്പെടുത്തുകയും സംശയം ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചുറ്റും നടന്ന് യേശുവിന്റെ രക്തം തളിക്കണം, പിന്നെ രാവിലെ അടുക്കളയിലോട്ട് കയറുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തം തളിക്കണം, വീട് കയറി താമസത്തിന് വീടിന്റെ നാല് മൂലയ്ക്കും യേശുവിന്റെ രക്തം തളിക്കണം. ആരോ പെരവാസ്തോലിക്ക് വീട് കയറി താമസത്തിന് സമയത്ത് ദൈവദാസന്മാരാരുണ്ട് വേദപുസ്തകം കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ട് വന്ന് ഞങ്ങൾ ഇവിടെ എല്ലാം കാലുകളിൽ രക്തം തളിക്കുന്നു എന്ന് പറഞ്ഞ് വരി വരിയായി മുറിക്കാത്തൂടെ എല്ലാം കയറിപ്പോയി അവിടെ എല്ലാം ഇങ്ങനെ യേശുവിന്റെ രക്തം എന്നൊക്കെ കേൾക്കുന്നു. എന്റെ പൊന്നു സഹോദരങ്ങളെ, മണ്ടത്ര ഒന്നും ചെയ്യല്ലേ. എന്തുവായത്, എന്തുവായത്? ഞാൻ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കട്ടെ, എന്റെ കൂടെ വരണേ. നിങ്ങളിപ്പോ ഇന്ന് വരെ ചെയ്തെങ്കിലും നാളെ ചെയ്യരുത്. എന്താ യേശുവിന്റെ രക്തം? യേശുവിന്റെ രക്തം അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുന്നു എന്ന് പറഞ്ഞാൽ അവൻ തന്റെ ജീവൻ മൂലം പ്രായച്ചിത്തമാകുന്നു എന്നതിന്റെ അർത്ഥം. ലേവ്യ പുസ്തകം 17:11-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ജീവൻ രക്തത്തിൽ അടങ്ങിയിരിക്കുന്നു, രക്തം മൂലമല്ലോ ജീവന് പ്രായച്ചിത്തമാകുന്നത്. സ്തോത്രം. രക്തം കൊടുത്തെന്ന് പറഞ്ഞ ജീവൻ കൊടുത്തെന്ന് അതിന്റെ അർത്ഥം. അതാണ് മറുവിലയാകുന്നു എന്നതിന്റെ അർത്ഥം. സ്തോത്രം. മീൻസ് എബ്രാലേഖനം 9:12 വാക്യം വായിച്ച് അവിടെയുണ്ട്. സ്തോത്രം. നമുക്ക് പ്രായച്ചിത്തമാകും. എബ്രാലേഖനം 9:12 വാക്യം വേഗം ഒന്ന് വായിച്ചാട്ടെ. കേട്ടോ, സ്വന്തം രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. സ്തോത്രം. ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൂടെ നിങ്ങൾ വന്നാട്ടെ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് മറുവിലയായി എന്ന് പറയുമ്പോൾ, മറുവിലയായി, അപ്പോൾ ഈ രക്തം പിശാച് വാങ്ങിച്ചോ ദൈവം വാങ്ങിച്ചോ? മനുഷ്യൻ പാപത്താൽ പിശാചിന് അടിമകളായിരുന്നു. സമ്മതിച്ചല്ലോ. മനുഷ്യൻ പാപത്താൽ പിശാചിന് അടിമകളായിരുന്നു. രക്തം വിലയായി കൊടുത്ത് കർത്താവ് നമ്മുടെ വിലയ്ക്ക് വാങ്ങി. അപ്പോൾ പിശാച് അതുവരെ ഒത്തിരി ആട്ടുകൊറ്റമാടിയും കാളുകളുടെയും ഒക്കെ രക്തം ഇങ്ങനെ ഒഴുക്കപ്പെട്ടു. ആ രക്തമൊക്കെ പിശാച് ഇങ്ങനെ കുടിച്ച് പോരാ, മനുഷ്യനെ വിടാൻ ഇതൊന്നും പോരാ എന്നും പറഞ്ഞിങ്ങനെ അവസാനം തൃപ്തിയാകാതിരുന്നപ്പോ യേശു തന്റെ പരിശുദ്ധ രക്തം അങ്ങോട്ട് കൊടുത്തപ്പം അത് തൃപ്തിയാവോളം കുടിച്ച് കുരിയൊക്കെ നെക്കി തൃപ്തിയായി ഹായ് മാറി കൊടുക്കും എന്ന് പറഞ്ഞ് പിശാച് യേശുവിന്റെ രക്തം കുടിച്ച് മനുഷ്യനെ വിട്ടതാണോ? പിശാചാണോ ഇത് വാങ്ങിച്ചത്? അതോ ദൈവമാണോ ഇത് വാങ്ങിച്ചത്? ഇത് വിശദീകരണം പറയാം. ഇതെന്താ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വിശദീകരിക്കാനാ. നിങ്ങൾ സങ്കല്പിക്കുക, ഞാൻ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു. ഒരു ഉദാഹരണം പറയുക, ഭയങ്കര തെറ്റ് കുറ്റം ചെയ്തു, ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി, പോലീസ് അറസ്റ്റ് ചെയ്താകത്തിട്ടു, പോലീസ് അറസ്റ്റ് ചെയ്താകത്തിട്ടു, വലിയൊരു ഭീമമായ പിഴ എന്നെ മലച്ചു മത്തി, ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 500,000 രൂപ പിഴ. ഇവിടെ 500,000 രൂപ കൊടുക്കാനാ? ഞാൻ അകത്ത് കിടന്നു. അങ്ങനെ ഇരിക്കുമ്പം കുറച്ച് ദൈവദാസന്മാര് ഇവിടെ ഒരു യോത്തം കൂടിയപ്പോ തിരുത്തോസം കണ്ടിട്ട് കുറെ ആളായല്ലോ എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. അയ്യോ അതറിഞ്ഞില്ലേ, അയത് പറ്റി ഇതുപോലെ ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ട്, അകത്ത് 500,000 രൂപ പിഴ, അതിപ്പോ എവിടെ കൊടുക്കാനാ? അവിടെ അകത്ത് കിടപ്പുണ്ടോ? അപ്പൊ അവര് എന്നാ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കൊരു കളക്ഷൻ ഒക്കെ എടുത്ത മൂപ്പരെ ഇങ്ങനെ ഇറക്കിയാലോ എന്നാ അവര് പറഞ്ഞേ. ശരി, ഒരു അപ്പോ അതിനകത്തൊരു സങ്കല്പിച്ച് ഒരു എന്നാ അറിയിച്ചാനോ ഇല്ലോ ഒരു അച്ഛൻ പറഞ്ഞു തുടങ്ങിയത്. ആ അതിന് കളക്ഷൻ ഒന്നും പോകണ്ട, ഞാനതങ്ങ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞു. ആ ഓ എന്നാ അച്ഛൻ കൊടുത്തേക്കാം. ഓ ശരി, നാളെ തന്നെ ആട്ടെ. പിറ്റേന്ന് തന്നെ നേരെ ജോലി വന്നു, എന്റെ സെല്ലിൽ നിന്ന് എന്നെ വിളിച്ച് കണ്ടു. ഇതുപോലെ ഇങ്ങനെ കിടന്നാ എന്നെ ചെയ്യാനാ, ശരി ഇത് കൊടുക്കാൻ അച്ഛൻ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ അച്ഛൻ കൊടുക്കാൻ പോലെ അച്ഛൻ വളരെ നന്ദി എന്നൊക്കെ പറഞ്ഞു ട്രഷറി ചെന്നു ഫോമൊക്കെ വാങ്ങിച്ചു എല്ലാം ഫില്ലപ്പ് ചെയ്തു എന്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ ഒപ്പിട്ടു പണം അടച്ചു. എന്റെ രസീതുമായിട്ട് വക്കീലടുത്ത് ചെന്നു. വക്കീല് ആ കോടതി ആ ഫയലൊക്കെ എടുത്ത് കോടതിയിൽ കോടതി ആവശ്യപ്പെട്ട ആ വ്യവസ്ഥ പാലിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് രസീത് സമർപ്പിച്ചു. അപ്പോൾ കോടതിയിൽ നിന്ന് വിധി, എന്തുവാ വിധി? ഇവൻ സ്വതന്ത്രനായി പോകും. ഈ പണം ആരാ വാങ്ങിച്ചു? കോടതി വാങ്ങിച്ചു. അയ്യോ, അതാ ജഡ്ജിക്ക് കിട്ടുന്ന ശമ്പളമേ ഉള്ളേ പാവത്തിന്. ആരാ ഈ പണം വാങ്ങിച്ചു? ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അതൊന്നുകൂടെ നമുക്ക് കൃത്യമാക്കി പറഞ്ഞാൽ ഇവിടുത്തെ നിയമം, ഏതൊരു നിയമത്തിന്റെ പേരിലാണോ ഞാൻ തുട്ടിക്കിൽ പോയത്, ഈ പണം കൊടുത്തപ്പോൾ ആ നിയമം തൃപ്തമാകുകയായിരുന്നു. ആ നിയമം തൃപ്തമായി. The demand of the law was fulfilled. അങ്ങനെ on the same law I got released. സ്തോത്രം. അപ്പോൾ യേശുവിന്റെ രക്തം ദൈവനീതിയെ തൃപ്തിപ്പെടുത്തുകയാ, ദൈവനീതി നിവർത്തിക്കപ്പെടാനാ, ദൈവനീതി ഒരുങ്ങാനാ. മനസ്സിലായോ? ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ഉപകരിച്ചത് ദൈവനീതി ഒരുങ്ങാനാ, ദൈവത്തിന്റെ നീതി തൃപ്തിപ്പെടുകയായിരുന്നു. ഹല്ലേലൂയ. മുമ്പോട്ട് പോക്കോട്ടെ. നിയമം എന്താ പറയുന്നത്? ദൈവത്തിന്റെ നീതി കണ്ണിന് പകരം കണ്ണ്, മുറിവിനു പകരം മുറിവ്, ജീവനു പകരം സ്തോത്രം. പാപിയുടെ ജീവനു പകരം യേശു തന്റെ ജീവൻ കൊടുത്തു. കൊടുത്തപ്പോൾ എന്റെ ജീവനു പകരം അവന്റെ ജീവൻ കൊടുത്തു എന്നുള്ളത് സ്തോത്രം. എന്റെ രക്തം ചിന്തേണ്ടിടത്ത് അവന്റെ തിരുരക്തം ചിന്തി, ആ രക്തം എനിക്ക് മറുവിലയായി. നിങ്ങൾ വിചാരിക്കരുത്, ചെറിയ ആളുകൾ വിചാരിക്കുന്ന പോലെ യേശുവിന്റെ രക്തം മാലാഖമാര് പാത്രങ്ങളിൽ പിടിച്ചോണ്ട് പോയി സ്വർഗത്തിലൊരു ലോക്കറിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നൊന്നും വിചാരിക്കരുത്. ഇല്ല, യേശുവിന്റെ രക്തം സ്തോത്രം ആ പാപവങ്കിലമായ മണ്ണിൽ ചിന്തപ്പെട്ടു. പക്ഷെ അത് ദൈവം മുൻപാകെ അർപ്പിക്കപ്പെട്ട യാഗരക്തമായി. അതുകൊണ്ട് യേശുവിന്റെ രക്തം അത് എന്റെ പേർക്ക് ചിന്തിയെന്നും യേശുവിന്റെ മരണം എന്റെ മരണമെന്നും അംഗീകരിക്കണം. സ്തോത്രം. യേശുവിന്റെ രക്തം നമ്മുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെടണം. എബ്രായർ 9:22 ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവർ. വീടിന്റെ മൂലക്കല്ല ഇവരെവിടെ തളിക്കപ്പെടേണ്ടത്? ഹൃദയങ്ങളിൽ. ഹൃദയങ്ങളിൽ രക്തം തളിക്കാന്നൊക്കെ പറഞ്ഞാൽ യേശുവിന്റെ മരണത്തിന് ഞാൻ കാരണക്കാരനാണെന്നുള്ള അംഗീകാരമാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. സ്തോത്രം. ഞാൻ ഉദാഹരണം പറയാം. സ്തോത്രം. നിങ്ങൾ സങ്കല്പിക്കുക, നാട്ടിൽ ചെന്നപ്പോൾ രാവിലെ നടക്കാനിറങ്ങിയതാ, മറ്റൊരു കമ്മ്യൂണൽ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലം, കവലയ്ക്ക് നിങ്ങൾ എത്തി, പെട്ടെന്നാൾ ഓടിപ്പോകുന്നു, ഓടിക്കൂടുന്നു, നിങ്ങൾ കണ്ടിട്ട് ഓടിച്ചെന്നപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ട് കിടക്കുന്നു, രക്തം ഒഴുകുന്നു. വിഷോടാ, അപ്പോഴേ മരിച്ചതേ ഉള്ളൂ. ആരാടായത്? ആരാടായത്? വേഗം ആൾ പെട്ടെന്ന് ഓടിക്കൂടി, നിങ്ങൾ ആ വലിയ ആൾക്കൂട്ടത്തിൽ നടക്കായി പോയി, പെട്ടെന്ന് പോലീസ് വന്നങ്ങ് വളഞ്ഞു. സങ്കല്പിക്കുക, വേറെ സങ്കല്പം. പോലീസ് വന്നു, ആള് കൂടി നടന്നപ്പോ നിങ്ങൾ പതുക്കെ ഇനി ഒത്ത് പോകാനായിട്ട് പുറത്തിറങ്ങിയപ്പം പോലീസ് കൊണ്ട് നിൽക്കുന്നു, നടപ്പിക്കാൻ പറഞ്ഞു. ഞാന് നടക്കാനിറങ്ങി. ഞാനെന്താ നടത്തോണം ബാക്കി കൂടെ അവിടേക്ക് ആഫീസിൽ പോകാൻ. അപ്പോ ധൃതി വെക്കണ്ട, ഇപ്പൊ തന്നെ വിടാം, കുഴപ്പമില്ല. എന്നിപ്പോ ഞാൻ അവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും ഇറക്കി ആടിമൂടി പരിശോധിച്ച് വിടുക. ആടിമൂടി പരിശോധിച്ച് വിടുമ്പോൾ ഒരുത്തന്റെ നെറ്റിക്ക് ഒരു തുള്ളി പച്ച ചോര കണ്ടാൽ വിടുവോ? അവനെ വിടുകയല്ല, പോലീസ് വണ്ടിയിലോട്ട് കയറിക്കോളാൻ പറയും. എന്തിനാ അവനെ പോലീസ് വണ്ടിയിലോട്ട് കയറ്റിയത്? ആരുടെ മേൽ രക്തം കണ്ടോ അവന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട്. മനസ്സിലായോ? ഇതുപോലെ നമ്മുടെ ഹൃദയങ്ങളിൽ യേശുവിന്റെ രക്തം തളിക്കപ്പെട്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ യേശുവിന്റെ മരണത്തിൽ എനിക്ക് പങ്കുണ്ടെന്ന് ഞാൻ അംഗീകരിച്ചേറ്റ് പറഞ്ഞിരിക്കുന്നു. അതെന്റെ ഹൃദയത്തിലുള്ള മായാത്ത ഓർമ്മയായി അവിടെ ഉണ്ട്. നാഥാ, എന്റെ അകൃത്യം നിമിത്തം അവിടുത്തേക്ക് ദണ്ഡനം വന്നു, എന്റെ പാപം നിമിത്തം അവിടുന്ന് ക്രൂശിക്കപ്പെട്ടു, ആ രക്തത്തിൽ എനിക്ക് പങ്കുണ്ട്. സ്തോത്രം, അത് ഹൃദയത്തിലുണ്ട് കേട്ടോ. ആയുസിൽ ഒരിക്കൽ പറഞ്ഞാൽ ഓടിപ്പോകാനല്ല, സ്തോത്രം, എന്നും ഏറ്റുപറയണം, എന്നും ഏറ്റുപറയണം. അതേ എന്റെ ഹൃദയത്തിലുണ്ട്, മായാത്ത മുദ്രയായി അതെന്റെ ഹൃദയത്തിലുണ്ട്. ഇതാണ് യേശു തന്റെ രക്തം മൂലം നമുക്ക് പ്രായച്ചിത്തമായി. ഹല്ലേലൂയ, ദൈവവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വളരെ വളരെ ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് ഈ കാര്യം തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് യോഹന്നാൻ 2:2 രണ്ടാം വാക്യത്തിൽ, സ്തോത്രം, എടുത്തെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. കേട്ടോ, സകല ലോകത്തിന്റെയും പാപത്തിന് അവൻ ആരായി? പ്രായച്ചിത്തമായി, പ്രായച്ചിത്ത ബലിയായി. ഹല്ലേലൂയ, സ്തോത്രം. സകല ലോകത്തിന്റെയും പാപത്തിന് അവൻ പ്രായച്ചിത്തമായി. ഞാൻ പറഞ്ഞല്ലോ, ഹിലാസ്ട്രിയോൺ എന്നാണ് മൂലകൃതിയിലെ പദം. അതിന് ഹിലാസ്മോസ് എന്ന വേറൊരു പദം കൂടി ചില കയ്യെഴുത്തുകളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പദത്തെ ചില ആളുകൾ അപഗ്രഥിച്ചു വ്യാഖ്യാനിച്ചിരിക്കുന്നത് കൃപാസനമായി എന്ന, പ്രായച്ചിത്തമായി എന്നുള്ളതിന് കൃപാസനമായി എന്ന് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. സ്തോത്രം, കൃപാസനമായി എന്ന്. ഇവിടെ ഒരു കൃപാസനമായി ഹിലാസ്തോയോൺ എന്ന് പറയുമ്പോൾ കൃപാസനമായി എന്ന അർത്ഥത്തിലും ഇത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ. അവിടെ പറഞ്ഞിരിക്കുന്ന പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് തമ്മിൽ വളരെ ചേരും. ഞാൻ അല്പം ഇതൊന്ന് വിശദീകരിക്കാം. കൃപാസനം എവിടെയാണ് നമുക്കറിയാം? വിശുദ്ധാന്തർ മന്ദിരത്തിൽ നിയമപ്പെട്ടകത്തിന് മീതേ വെച്ചിരിക്കുന്നതാണ് കൃപാസനം. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അറുക്കപ്പെട്ട യാഗമൃഗത്തിന്റെ രക്തവുമായി കൃപാസനത്തിങ്കൽ ചെന്ന് അവിടെ തളിച്ച് ഇസ്രായേലിന്റെ പാപത്തിന് പരിഹാരം വരുത്തുക. ആദ്യം കാളയുടെ രക്തം കൊണ്ട് തന്റെയും തന്റെ കുടുംബത്തിന്റെയും പാപത്തിന് പരിഹാരം വരുത്തും. സ്തോത്രം, ഈ പാപം ചെയ്യുന്ന മനുഷ്യവർഗത്തെ നടുവിലിരിക്കുന്ന കൂടാരത്തിന് പ്രായച്ചിത്തം വരുത്തും. അത് കഴിഞ്ഞ് സകലജനത്തിന്റെയും പാപത്തിന് പ്രായച്ചിത്തമാകേണ്ടതിന് ഈ ആഗ്രഹത്വുമായി പഞ്ഞുനൂലങ്കിയും ധരിച്ച് അങ്ങ് അകത്തോട്ട് കയറി ചെല്ലും. സ്തോത്രം, ആണ്ടിലൊരിക്കൽ മാത്രം. നമുക്കറിയാം ലേവ്യ പുസ്തകത്തിൽ അത് നമ്മൾ വായിക്കുന്നുണ്ട്, 16-ാം അധ്യായം 13-ാം വാക്യം 17-ാം വാക്യം. ഈ വാക്കുകളൊക്കെ വായിക്കുമ്പോൾ ഞാൻ അല്പം കാര്യം പറഞ്ഞുതരാം, എൻ്റെ കൂടെ വരണേ. ഈ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയാം? ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലുണ്ട്. ധൂപവർഗമിടണം, ആർക്കും കാണാനാവാതെ മറയ്ക്കപ്പെട്ടിരിക്കുന്നതാണ് കൃപാസനം. അറിയാമല്ലോ, ആർക്കും കാണാൻ കഴിയില്ല, മറയ്ക്കപ്പെട്ടിരിക്കുന്നതാണ് കൃപാസനം. ഈ മറയ്ക്കപ്പെട്ടിരിക്കുന്ന കൃപാസനത്തിനകത്തോട് മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ ചെന്ന് ഇതൊന്ന് കാണും, പക്ഷേ അത് കാണാൻ പാടില്ല. അതെന്താണെന്നറിയാമോ? നീ അകത്ത് കയറുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് ധൂപവർഗമെടുത്ത് ധൂപകലശത്തിലിട്ട് പുക വരുത്തിക്കൊള്ളണം. നോക്കണേ, പുക കൃപാസനത്തെ മറയ്ക്കത്തക്കതുപോലെ ധൂപവർഗത്തിന്റെ പുക ഉയരണം. അങ്ങനെ ധൂപവർഗം പുകച്ചോണ്ട് വേണം അങ്ങ് അകത്തോട്ട് കയറി ചെല്ലാൻ. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ 13-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ലേവ്യ 16:13. കണ്ടോ, ധൂപ തൻ മരിക്കാതിരിക്കേണ്ടതിന് കൃപാസനം മറയ്ക്കപ്പെടണം. മരിക്കാതിരിക്കേണ്ടതിന് കൃപാസനം മറയ്ക്കപ്പെട്ടിരിക്കാൻ ധൂപവർഗം പുകയോ ഇങ്ങനെ അങ്ങോട്ട് കയറിച്ചു, പേടിച്ചു പേടിച്ചു പേടിച്ചു. ആ പുക അവിടെ നിൽക്കുമ്പോഴാ ജാഗ്രത്തും കൊണ്ട് തളിച്ചേച്ച് മൂട്ടിൽ വെച്ചിലൊഴിച്ച് വേഗം പേടിച്ചിറങ്ങിപ്പോവുക. താൽമൂതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് കാലയിലോ അരയിലോ തുടലിട്ടുണ്ടാ പോകുന്നത്. കാര്യം ഇവിടെ വാതിലല്ല, തിരശീലയാ. ഇത്തിരി ഒന്ന് മാറി കാര്യം പുരോഹിതം കയറുമ്പോൾ വാതിൽ തുറന്നിട്ട് ആരെങ്കിലും കണ്ടെങ്കിൽ കാണാനൊക്കില്ല. നീലനൂൽ, ധൂമ്രനൂൽ, ചൂപ്പനൂൽ പിരിച്ച പഞ്ഞു നൂലഞ്ഞ് നാല് തരം നൂലുകൊണ്ട് ഒരു പിത്തിയുടെ കനമുണ്ട് ഈ തിരശീലയ്ക്ക്. വലിയ കനമ പതുക്കെ ഇതിന്റെ ഒരു കോണൊന്ന് മാറ്റി അകത്തോട്ട് കയറി, അവൻ അകത്തോട്ട് കയറുമ്പോഴേ ഇത് പിന്നെ എന്ത് ചെയ്യും, അടയും. ഇവനിൽ വല്ല കുറ്റവുമുണ്ടെങ്കിൽ അവിടെ മരിച്ചു വീഴും. ആർക്കും പിന്നെ കയറി എടുക്കാൻ ഒക്കൂല, പുറത്തു നിന്ന് വലിച്ചെടുക്കുക. അതിനാ കാലയിലോ അരയിലോ തുടരിട്ടുണ്ടാ കയറി ചെല്ലുന്നത്. പേടിച്ച് ഒരായുസിന്റെ ഉരുവേടിച്ചിട്ട് ഓരോ ആണ്ടിലും ഒരു കയറുന്നു. ഇങ്ങനെയുള്ള കൃപാസന സ്തോത്രം. ഒരു കാര്യം കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ശമൂവേലിന്റെ ഒന്നാം പുസ്തകം അതിന്റെ ആറാം അധ്യായം പത്തൊമ്പതാം വാക്യം വായിക്കുമ്പോൾ ഫിലിസ്ത്യ ദേശത്തേക്ക് പോയ നിയമപ്പെട്ടകൻ, ആ നിയമപ്പെട്ടകം കറഞ്ഞ ഉള്ള പശുവിന്റെ പശുവിനെ കെട്ടിയ പുതിയ വണ്ടിയെ കയറ്റി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. പശുക്കൾ കരഞ്ഞും കൊണ്ട് പെരുവഴിയിൽ കൂടെ പോയി. കിടാവിനെ വീട്ടിൽ കെട്ടിയിട്ടിരുന്നവനെ പശു ഒരു പക്ഷേ, എന്നിട്ടും ദൈവം അതിനെ അങ്ങനെ നിയോഗിച്ചതനുസരിച്ച് ഈ വണ്ടി വലിച്ചുകൊണ്ട് വരികയാണ് വന്നു. ബേത്ത്ശേമെശ്യർ കൊയ്തുകൊണ്ട് നിൽക്കുമ്പോൾ വണ്ടി വരുന്നത് കണ്ടു. ബേത്ത്ശേമെശ്യർ ഈ പെട്ടകം എടുത്ത് അവിടെ ഒരു പാറയിൽ വെച്ചു. അന്ന് ബേത്ത്ശേമെശ്യർ ഇതിനകത്തോട്ടൊന്ന് നോക്കിപ്പോയി, ജനത്തിന്റെ ഇടയിൽ വലിയൊരു സംഹാരം അയച്ചു. ഒന്ന് സമൂഹിയിൽ ആറാമത്തെയും പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നു, അവർ പെട്ടകത്തിലേക്ക് നോക്കുക നിമിത്തം ദൈവം അവിടെ വലിയൊരു അത്ര പാവനമാണ് മറയ്ക്കപ്പെട്ടിരിക്കുന്നതാണ്. ഏത് കൃപാസനം സ്തോത്രം! ഈ മറയ്ക്കപ്പെട്ടിരിക്കുന്ന കൃപാസനം അതാണ് പ്രായ സ്തോത്രം. യെരുശലേം നഗരത്തിന്റെ പ്രാന്തത്തിലുള്ള ഒരു മലമുകളിൽ നട്ടുച്ച വെയിലിൽ പരസ്യമായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം! പരസ്യമായി അവൻ ഉയർത്തപ്പെട്ടു. മറന്നു പോകരുത്, അതാണ് നമുക്കറിയാമല്ലോ അപ്പോസ്തല പൗലോസ് പ്രസംഗിക്കുമ്പോൾ, ഇതൊരു കോണിൽ നടന്നതല്ല, ഇതൊരു കോണിൽ നടന്നതല്ല, ഇതൊക്കെ പരസ്യമായി നടന്നതാണെന്ന് പൗലോസ് സ്തോത്രം തന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. 26 പ്രവൃത്തിയുള്ള പുസ്തകം 26 അധ്യായം 26 വാക്യത്തിനൊടുവിൽ, അകത്ത് ഒരു കോണിൽ നടന്നതല്ല ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോ അതൊരു കോണിൽ നടന്നതൊന്നുമല്ല. ജീസസ് ഡെത്ത് വാസ് നോട്ട് എ പ്രൈവറ്റ് അഫയർ. പരസ്യമായി നിർത്തിയിരിക്കുക സ്തോത്രം. മറയ്ക്കപ്പെട്ടിരുന്ന കൃപാസനം ഇന്ന് ആർക്കും ഓടിച്ചെല്ലത്തക്കതുപോലെ പരസ്യമായി ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുക. അറിഞ്ഞില്ലെന്ന് ആർക്കും പറയാൻ ഒക്കൂല. ഞാൻ പറഞ്ഞല്ലോ ഇത് ലോകത്തിന്റെ മധ്യഭാഗത്താ. ലോകം നമുക്ക് പറയാം പുരുണ്ടതാ, അപ്പൊ എവിടെ വേണേലും മധ്യം എന്ന് പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു സ്ഥലം നമ്മൾ മധ്യമെന്ന് പറഞ്ഞിട്ടുണ്ട്, മധ്യധരണി കടൽ. ധരണിയുടെ മധ്യത്തിലുള്ള ഒന്ന് പേരുണ്ട, മധ്യധരണി കടൽ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ മെഡിറ്ററേനിയൻ, മിഡ് ടെറൈൻ, ഭൂമിയുടെ ഒത്ത നടുക്കുള്ള ഒന്ന് പേരുകൊണ്ട മധ്യധരണി കടലിന്റെ തീരത്ത് ഒരു കുന്നിൻ പുറത്ത് സകല മനുഷ്യവർഗത്തിനും വേണ്ടി അവൻ മരിക്കുന്നു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട്, നട്ടുച്ച വെയിലിൽ പരസ്യമായി അവൻ ക്രൂശിക്കപ്പെട്ടു. സ്തോത്രം! എല്ലാവർക്കും പ്രായച്ചിത്തമാകുവാൻ നോക്കണേ ആ കൃപാസനം തുറന്നിരിക്കുക. അതുകൊണ്ടാണ് യേശു കാൽവറിയിൽ സ്തോത്രം മരിക്കുമ്പോൾ യേശു ഉറക്ക നിലവിളിച്ചു, പ്രാണനെ വിട്ടു, പിതാവേ എന്റെ ആത്മാവിനെ ഞാൻ തൃക്കൈകളിൽ ഏൽപ്പിക്കുന്നു പറഞ്ഞു. പ്രാണനെ വിട്ടപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ടടിയോളം ചീന്തി മാറി. അതുവരെ കൃപാസനത്തെ മറച്ചിരുന്ന പിത്തിയുടെ കനവുള്ള തിരശീല മേൽതൊട്ടടിയോളം ചീന്തി മാറി വഴി തുറന്നു. കൃപാസനത്തിങ്കിലേക്കുള്ള വഴി തുറന്നു. പ്രൈസല്ലോ വളരെ വളരെ ഒത്തിരി കാര്യങ്ങൾ ഇനി അവിടെ ഉണ്ട്. ഈ വഴി എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. വേദപുസ്തകത്തിൽ ആദ്യമായി വഴി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ജീവന്റെ വൃക്ഷത്തെങ്കിലേക്കുള്ള വഴി കാക്കുവാൻ കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി വഴിയടഞ്ഞ് കെരൂബുകൾ തീപാളുന്ന വാളും കൊണ്ട് കാവലായി. തീപാളുന്ന വാളും കൊണ്ട് എന്ന് പറഞ്ഞാൽ അലയിൽ വെച്ച് ഇരുമ്പ് വഴിപ്പിച്ച് ഇങ്ങനെ എടുത്തോണ്ട് വരുമ്പോ ഒന്ന് ഓർത്തു നോക്കിയേ, തീ ഇങ്ങനെ വാളും, അങ്ങനെ ചുട്ടുപഴുത്ത വാള, തീ വളർന്ന വാളും കൊണ്ട് കാവൽ നിൽക്കുക. മനുഷ്യൻ വന്നാൽ വെട്ടിക്കളേ. അതാ ഒരു ദിവസം അവാർഡ് പറഞ്ഞു നിൽക്കുക, നമ്മൾ മരിക്കും എന്ന് പറഞ്ഞാൽ എത്ര നാളാണ് ഇങ്ങനെ ഇരിക്കുന്നത്, നമുക്ക് പോയി ആ ജീവിതത്തിന് ഒരു വഴം പറഞ്ഞു തിന്നാലോ, പോയേ ചെല്ല ആ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു തരി പിള്ളാ വാ പോവാ. നടന്ന് ഇങ്ങോട്ട് വരുമ്പം ഇവിടെ വരുമ്പോ ഉണ്ട് വാതിൽ വഴി അടുത്തേക്ക ദൂതന്മാർ കാവല് ദൂരേന്ന് കണ്ടു മുള്ളോട്ട് തീ വാളുന്നു. അവ പറഞ്ഞു, അയ്യോ എനിക്ക് പേടിയാണ്, അല്ല ധൈര്യപ്പെടുത്തി കൊണ്ടുവന്നു. കൊറേ അടുത്ത് വന്നപ്പോ ദൂതം പറഞ്ഞു, സ്റ്റോപ്പ് ദേർ, അവിടെ നിൽക്കാം. ഇല്ല ഞാൻ ആദാമാ, എനിക്ക് വേണ്ടി ഉണ്ടാക്കി, ഇത് എന്റെ ഓട്ടമായിരുന്നു, എനിക്ക് അവകാശമുള്ളതാ, എനിക്ക് കുടിയുറപ്പുള്ളതാ, അല്ലേ ഇത് എന്റെ ഓട്ടമാ, ഞാൻ സൂക്ഷിച്ചിരുന്ന ഓട്ടാ. ഒരു വാദം പറിച്ചിട്ടേ ഉള്ളൂ. ഹൗ അങ്ങ് പറയുന്നു കാണും വിചാരിച്ച്, ആദം മുമ്പോട്ട് ആഞ്ഞാൽ പിന്നെയും വോണിംഗ് കൊടുക്കും, പിന്നെയും മുമ്പോട്ട് പോട്ടാൽ ദൈവനീതിയുടെ നിർവാഹകരായി അവിടെ നിയമിക്കപ്പെട്ടിരിക്കുന്ന ഊതന്റെ കയ്യിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വാൾ അവന്റെ മേൽ വീഴും. അവനെ വാളിൽ നിന്ന് പ്രസരിക്കുന്ന അഗ്നിയിൽ ബന്ധിച്ചാമ്പലാകും. അവന്റെ വാൾ ഉയർന്നു, മനുഷ്യനെതിരെ വാൾ ഉയർന്നു, പറദീസായിലേക്കുള്ള വഴി അടഞ്ഞു, ജീവന്റെ വൃക്ഷത്തിങ്ങനേക്കുള്ള വഴി അടഞ്ഞു, നിത്യജീവങ്ങനേക്കുള്ള വഴി അടഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴാണ് കാലത്തിന്റെ തികവിങ്കൽ സ്തോത്രം, യേശു ക്രിസ്തു ഇവിടെ വന്ന് അതേ വഴിയെ കടന്നു ചെന്നു. ഹല്ലേലൂയ, ദൈവനീതിയുടെ വാൾ കാൽവറിയിൽ അവന്റെ മേൽ പതിച്ചു. ദൈവകോപാഗ്നിയിൽ അവൻ യാഗമായി, അവൻ ആ യാഗാഗ്നിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അവിടെ നിന്ന് പറയുക, വഴി തുറന്നു, ഞാൻ ആ വഴി പോരെ, വരിക വരിക, ഞാൻ ആ വഴി, ഞാൻ ആ സത്യം, ഞാൻ ആ ജീവൻ. ജീവന്റെ വൃക്ഷത്തേക്ക് നിനക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് നീ വരിക. അവിടെ അങ്ങനെ കെരൂബുകളുടെ വാള് താണു. ഈ കൃപാസനത്തിങ്കിലേക്ക് ഒന്ന് നോക്കിക്കേ, അവിടെ രണ്ട് കെരൂബുകൾ താഴോട്ട് നോക്കി അവരുടെ ചിറകൾ ഇങ്ങനെ വിടർത്തിയിട്ടുണ്ട്. ചിറകൾ രണ്ടും നടുക്ക് ഇങ്ങനെ കൂട്ടിമുട്ടിയിട്ടുണ്ട്. താഴോട്ട് നോക്കി നിൽക്കുക, അവര് അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുന്ന പോലെയാണ്. കെരൂബുകളുടെ കയ്യിൽ വാളില്ല ഇവിടെ, മനസ്സിലായോ? കെരൂബുകളുടെ കയ്യിൽ ഇവിടെ ഉൽപ്പത്തി കെരൂബുകളുടെ കയ്യിൽ വാളുണ്ട്, പക്ഷെ ഇവിടെ വാളില്ല. സ്തോത്രം. എന്താണ് മുമ്പേ ആ അടയാളം ദൈവം കാണിച്ചു കൊടുത്തിരുന്നു? കാരണം വാള് നീക്കപ്പെടാൻ ഒരു വഴി ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് ആ കൃപാസനം ഉണ്ടാക്കുമ്പോഴേ അവിടെ സൂചിപ്പിക്കപ്പെട്ടിരുന്നതാ. എന്തുകൊണ്ടാ ഈ കെരൂബുകളെ തന്നെ നിർത്തിയെന്നറിയാമോ? ശ്രദ്ധിച്ചേ, പല ദൂത സമൂഹങ്ങളുടെ കാര്യം തിരുവെടുത്തിലുണ്ട്. നമ്മൾ ഏഞ്ചലുകളിൽ പഠിച്ച കുറഞ്ഞ 5 ദൂത സമൂഹങ്ങളുടെ പേരുകൾ പുസ്തകത്തിൽ നിന്ന് കാണാം. കെരൂബുകൾ, സാറാഫുകൾ, രഥങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, കുറഞ്ഞത് ഈ 5 ദൂത സമൂഹങ്ങളുടെ പേരുകൾ തിരുവെടുത്തിലുണ്ട്. ഇതിൽ കെരൂബുകൾ എന്ന് പറയുന്നത് ആ ദൂത സമൂഹമാണ് ആദ്യം പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കെരൂബ് വംശത്തിന്റെ നേതാവായിരുന്നു ലൂസിഫർ. ലൂസിഫർ പാപം ചെയ്തു, ദൈവത്തോട് മത്സരിച്ച് ഇതര ദൂത സമൂഹങ്ങളുടെ ഇടയിൽ നിന്ന് പോലും ആളുകളെ സ്വാധീനിച്ച ദൂതന്മാരെ സ്വാധീനിച്ച മൂന്നിലൊന്ന് ദൂതന്മാരെയും കൊണ്ട് അവൻ വീണുപോയി. അത് വാല് കൊണ്ട് മൂന്നിലൊന്ന് നക്ഷത്രങ്ങളെ വലിച്ചു താഴെയിട്ടത് വഞ്ചനാപരമായി സറപ്റ്റീഷ്യസ്ലി ഹി കോസ്റ്റ് വൺ തേർഡ് ഓഫ് ദി ഏഞ്ചൽ ഹോസ്റ്റ് ഫോൾ. പക്ഷേ നേതാവായ ലൂസിഫർ ദൈവത്തോട് മത്സരിച്ചിട്ടും ഇതര സമൂഹങ്ങളിൽ പെട്ടവർ പോലും അവന്റെ കൂടെ കൂടിയിട്ടും സ്തോത്രം വിശ്വസ്തതയോടെ ദൈവത്തോട് ബന്ധപ്പെട്ട് നിന്ന കെരൂബുകൾ, മനസ്സിലായോ? കെരൂബുകളെല്ലാം വീണുപോയില്ല, കെരൂബുകളുടെ ഒരു ഭാഗം അവർ ദൈവത്തോട് വിശ്വസ്തരായി നിലനിന്നു. വിശ്വസ്തരായി നിലനിന്നത് കൊണ്ട് അവരുടെ കയ്യിൽ വാള് കൊടുത്തു. കാര്യം എന്താണെന്നറിയാമോ? സ്തോത്രം. ഒരു തെറ്റിൽ ജയിച്ചവൻ അതേ തെറ്റിൽ തോറ്റവനെ ശിക്ഷിക്കുവാൻ അധികാരമുള്ളവൻ, മനസ്സിലായോ? നേതാവ് തെറ്റിപ്പോയിട്ടും, ലൂസിഫർ തെറ്റിപ്പോയിട്ടും ഇതര കെരൂബ് സമൂഹങ്ങൾ അവന്റെ കൂടെ വീഴ്ചയിൽ പെടാതെ ദൈവത്തോട് വിശ്വസ്തരായി നിലനിന്നത് കൊണ്ട് മനുഷ്യൻ തെറ്റിലകപ്പെട്ട് ലൂസിഫറിന്റെ കൂടെ കൂടിയപ്പോൾ അവരുടെ നേരെ വാള് ഓങ്ങി നിൽക്കാനുള്ള അധികാരം വിശ്വസ്തരായി നിന്ന കെരൂബുകൾക്കൊണ്ട്. അതുകൊണ്ടാണ് ദൈവം അവരുടെ കയ്യിൽ വാള് കൊടുത്തത്. ഒരു വാളും പിടിച്ച് കാവനായി. ഹല്ലേലൂയ. സ്തോത്രം. പറയുന്നത് മനസ്സിലാകുന്നു, വിശ്വസിക്കട്ടെ. പക്ഷെ ഇവിടെ ഇത് ആ കൃപാസനത്തെങ്കിലും നോക്കാൻ വാളില്ല. ഹല്ലേലൂയ. അവിടെ രക്തം തളിക്കപ്പെടുന്നു. നമുക്ക് പ്രായച്ചിത്തമായി, കാരണം യേശു പകരം മരിച്ചതിനാൽ. കെരൂബുകളുടെ കയ്യിൽ വാളില്ല, കൃപാസനത്തിങ്കിലെ കെരൂബുകളുടെ കയ്യിൽ വാളില്ല. കാരണം വാൾ ഇടയന്റെ മേൽ വീണു. നമുക്ക് പകരം ഇതാകണ്ടേ? വിശ്വസിക്കുന്നവർക്ക് അവൻ തന്നെ രക്തം മൂലം പ്രായച്ചിത്തമാകുക. ദൈവവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് വേണ്ടി വന്ന, അനുഭവിച്ച, ഏൽപ്പിച്ചു കൊടുത്ത താഴ്ചയുടെ ഘട്ടങ്ങൾ നിങ്ങൾ കാണണം. ഹല്ലേലൂയ. സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. അത് താഴോട്ട് വരുമ്പോൾ പ്രസക്തമാണ്. കാര്യം എന്താ? ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. അത്രയും വരെ ഒരാശയമാണ്. സ്തോത്രം. മുഴുവൻ പറയാൻ നേരമില്ല. കർത്താൻ ചോദിച്ചാൽ നാളെ ആ ഭാഗം കൂടെ പറയാം. നമ്മൾ ഇന്ന് ചിന്തിച്ച ഭാഗം ഈ ലേഖനത്തിലെ അതിപ്രധാനമായ ഭാഗങ്ങളിൽ ഒന്നാ. പറഞ്ഞത് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ആർക്കെങ്കിലും കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ചോദിക്കണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, apparently contradicting means natures of God, say one is righteousness and the other is love. How can they be compromised? But they are compromised on the cross at Calvary. Deiva neethi, deivathinte neethi, deiva neethimaan ennu velippettirikkya. Alleluya. Oru kaaryam marakkaratha, paapathinu nere deivam kannadakkilla, paapathinu nere deivam കണ്ണടക്കയില്ല. ദൈവം കോപിച്ചിരിക്കുന്നു. സ്തോത്രം. നീതിമാനായ ദൈവം പാപത്തിന് നേരെ ന്യായമായ പ്രതികരണത്തോടെ കോപിച്ചിരിക്കുന്നു. അവന്റെ കോപം, സ്തോത്രം, അടങ്ങുവാൻ, അവനെ പ്രസാദിപ്പിക്കുവാൻ പ്രായച്ചിത്തമായി അവിടുന്ന് തന്നെ രക്ഷാമാർഗം ഒരുക്കി. ഹല്ലേലൂയ. അവനെ പരസ്യമായി നിർത്തിയിരിക്കുക. പരസ്യമായി നിർത്തിയിരിക്കുന്നുള്ള നിസ്സാര കാര്യമല്ല. കാരണം അറിയാമല്ലോ, ഇവിടെ ഈ നാട്ടിലൊക്കെ, ഈ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ കുറ്റം ചെയ്തവനെ ചിലപ്പോൾ തൂക്കിലിടും. തൂക്കിലിട്ടാൽ വളരെ അങ്ങ് രഹസ്യമായിട്ട് ജയിലിനകത്ത് വെച്ചാണ് തൂക്കിലിടുന്നത്. നീചമായ കുറ്റം ചെയ്തവരെയൊക്കെ പരസ്യമായി തൂക്കിലിടും. കഴിഞ്ഞ ഒരു ദിവസം പത്രത്തിൽ കണ്ടു, രണ്ടുപേര് ഒരു കൊച്ചു പയ്യനെ തട്ടിക്കൊണ്ടുപോയി, അപമാനിച്ച് ലജ്ജാകരമായ കാര്യങ്ങൾ ചെയ്തു, അവനെ കൊന്നുകളഞ്ഞു. രണ്ടു ദിവസം മുമ്പത്തെ പത്രത്തിൽ കണ്ടു. അവന് ഇറാനിൽ പരസ്യമായി ഉയർന്ന ഒരു കഴുകുമരത്തിൽ പരസ്യമായി ക്രൂശിച്ചു. ജനങ്ങൾ ചുറ്റും കൂടി നിന്ന് ഓർപ്പിട്ട്
പരിഹസിച്ച് പരിഹസിക്കുന്ന ഞാൻ കൂട്ടത്തിന്റെ മധ്യത്തിൽ അവരപമാനിക്കപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു പരസ്യമായി. എന്റെ കർത്താവും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാമല്ലോ,
വഴിയെ പോകുന്നവർ പോലും വിളിച്ചു,
എല്ലാരും രക്ഷിക്കാവെന്ന് പറയുന്നവനെ നീ നിന്നെ തന്നെ രക്ഷിക്ക.
ചില മാങ്ങൾ കാണും നിരം വളർത്ത് തല ഇതിൽ കൂടെ നിന്നിക്കാനുണ്ട്.
നിന്നയുടെ ഏറ്റവും നീചമായ ജസ്റ്ററാണ് ആശരം മലർത്തി തല കുലുക്കും. ഹല്ലേലൂയ. പക്ഷേ അതൊരു വിജയമായിരുന്നു. കാര്യം വാഴ്ചകളെയും അധികാരങ്ങളെയും അവിടെ ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇത് രണ്ടും പരസ്യമായി നടന്ന യേശു പരസ്യമായി ഹല്ലേലൂയ ക്രൂശിക്കപ്പെട്ടപ്പോൾ പിശാചും പരസ്യമായി പരാജയപ്പെടുകയായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര്, നമ്മളൊക്കെ ഞാനും നിങ്ങളും പരസ്യമായി അപമാനിക്കപ്പെടേണ്ട സ്ഥാനത്ത് നമ്മളെ അതിൽ നിന്ന് രക്ഷിക്കുവാൻ യേശു പരസ്യമായി ക്രൂശിക്കപ്പെട്ടു. യേശുവിനെ പരസ്യമായി ഒന്ന് ഏറ്റു പറയാൻ നമ്മളെന്താ ഇത്ര ലജ്ജിക്കുന്നത്? എന്തൊരു എന്റെ കൂടെ ഉണ്ടോ? രഹസ്യത്തിലൊക്കെ നമ്മൾ ഞാനും ഉണ്ട് കേട്ടോ. ഞാനും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? പരസ്യമായി ദൈവം നിർത്തിയിരിക്കുമ്പോൾ പരസ്യമായി അവനെ സാക്ഷിക്കുവാൻ നമ്മൾ എന്തുകൊണ്ടാണ് ലജ്ജിക്കുന്നത്? എന്റെ പൊന്നു സഹോദരങ്ങളെ, കർത്താവിനോട് നമ്മൾ നമുക്കുള്ള ഉത്തരവാദിത്തത്തെക്കാൾ കൂടിയൊരു ഉത്തരവാദിത്തം ആരോടെങ്കിലും ഉണ്ടോ? Do we have a higher obligation to anybody than to God? കർത്താവ് നമ്മളെ സ്നേഹിച്ചതിനേക്കാൾ അധികം നമ്മളെ സ്നേഹിക്കാൻ ആരും ഉണ്ടോ? സ്തോത്രം. അവൻ നമുക്ക് വേണ്ടി പരസ്യക്കോലമായെങ്കിൽ, പരസ്യമായ കാഴ്ചയായെങ്കിൽ അതും ആരാ? കൃപാസനം. സ്തോത്രം. പ്രായച്ചിത്തത്തിന്റെ കേന്ദ്രം. ഹല്ലേലൂയ. പരസ്യമായ കാഴ്ചയാക്കപ്പെട്ട നമ്മുടെ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ. ഒരു പരസ്യക്കോലമായി നിൽക്കേണ്ടി വന്നാലും വേണ്ടിയല്ല. എന്റെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതാണ് വലുതെന്ന് പറയാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? കർത്താവ് നിന്നെ ഏറ്റു പറയുവാൻ ഞാൻ ലജ്ജിച്ച നിന്നോട് ക്ഷമിക്കണേ എന്ന് ദൈവത്തോട് ഏറ്റു പറയാം. ആരെങ്കിലും എന്നെ ഏറ്റു പറയുവാൻ ലജ്ജിച്ചാൽ അവരെ കുറിച്ച് ഞാനും ലജ്ജിക്കും എന്ന് എന്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. കർത്താവ് ഇതിനെ പരസ്യമായി ഏറ്റു പറയുവാൻ, എന്റെ മുഴു ജീവിതം കൊണ്ടും നിന്നെ പരസ്യമായി ഏറ്റു പറയുവാൻ. സ്തോത്രം. ഞാൻ ബാധ്യസ്ഥതയുള്ളവനാണ്, ഉള്ളവളാണ്. എന്നാൽ ഹല്ലേലൂയ, ഞാൻ അതിന് ധൈര്യപ്പെടാതെ. സ്തോത്രം. സ്തോത്രം. നിന്നെ ഏറ്റു പറയുവാൻ ലജ്ജിച്ചത് നിന്നോട് ക്ഷമിക്കണമെന്ന് നമുക്ക് ദിവസം സൗജന്യമായ നീതീകരണം ദൈവം നമുക്ക് തന്നല്ലോ. ഇതിപ്പോ നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മെ തന്നെ ദിവസങ്ങളിൽ കേൾപ്പിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.